بسم الله الرحمن الرحيم. وإن طائفتان من المؤمنين اقتتلوا فأصلحوا بينهما فإن بغت إحداهما على الأخرى فقاتلوا التي تبغي حتى تفيء إلى أمر الله فإن فاءت فأصلحوا بينهما بالعدل وأقسطوا إن الله يحب المقسطين. إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون. يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهم ولا تلمزوا ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون.
بسم الله والحمد لله والصلاة والسلام على رسول الله. اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد വാല ആലിഹി വസഹാബത്തിഹി വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഹുജുറാത്തിൽ പിന്നെ വിശദീകരിച്ചത് ഫളൻ മിനല്ലാഹി വനിഅമ വല്ലാഹു അലീമുൻ ഹകീം എന്ന ഭാഗമാണ്. പിന്നെ യാ അയ്യുഹൽ ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ വഅലമു അന്ന ഫീകും റസൂലല്ലാഹ് ലൗ യുതീഉകും ഫീ കസീരിൻ മിനൽ അംരി ലഅനിത്തും വലാകിന്നല്ലാഹ് ഹബ്ബബ ഇലൈക്കുംൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബികും വകറഹ ഇലൈക്കുംൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഉസ്യാൻ ഉലൈക ഹും റാഷിദൂൻ ഫളൻ മിനല്ലാഹ് ونعمة والله عليم حكيم. هذا نوره വിശദീകരിച്ച് അപ്പോൾ നമ്മൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമതം ആശ്രയിക്കുവാൻ ഉണ്ടായ പിന്നെ ഒരു കാരണം ഇവിടെ ഉണർത്തിയിരുന്നു. അപ്പോൾ അത് ഇതിനെക്കുറിച്ചൊരു ഇഷ്കാല് പറഞ്ഞത് ഇപ്പോൾ പിന്നെ ഉമർ റളിയല്ലാഹുവിൻ്റെ ഇസ്ലാമത ആശ്രയത്തിൻ്റെ ഒരു പ്രധാന ചരിത്രം ഉമർ റളിയല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടിയിട്ട് ഊരി പിടിച്ച് വാളിട്ട് പോകുമ്പോൾ പെങ്ങൾ ഫാത്തിമ ബിന്ദുൽ ഖത്താബ് പിന്നെ ഭർത്താവ് സഈദ് ബിൻ സെയ്ദിനോടൊപ്പം പിന്നെ അവർ ഇസ്ലാം സ്വീകരിച്ചിരുന്നു ആദ്യകാലത്ത് തന്നെ. അവർക്ക് ഉസ്താദായിട്ട് ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു ഹുബൈബ് ഇബ്നു അദി പിന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം സൂറത്ത് താഹ ഓതുന്നത് ഓതി ഇവരെ പഠിപ്പിക്കുന്നത് ഫാത്തിമയെയും അതേപോലെ സഈദ് ഇബ്നു സെയ്ദിനെയും പഠിപ്പിക്കുന്നത് ഉമർ റളിയല്ലാഹു തആലന് കേട്ട് അങ്ങനെ പിന്നെ ഉമർ വീട്ടിൽ കയറി പിന്നെ പെങ്ങളായിട്ട് ക്ഷണ്ട കൂടി പെങ്ങളടിച്ച് അങ്ങനെ സഈദ് ഇബ്നു സെയ്ദ് ഇടപെട്ട് പിന്നെ അപ്പോഴത്തേക്ക് അതിനു മുമ്പായിട്ട് ഹുബൈബിനെ അവർ മറച്ചു പിടിച്ച് ഏതായാലും അതിനെ തുടർന്നുണ്ടായ പിന്നെ പരിവർത്തനം ഉമർ റളിയല്ലാഹു തആലന് പിന്നീട് മാനസാന്തരപ്പെട്ട് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പിന്നെ അൽ അർഖം ഇബ്നു അബിൽ അർഖമിന്റെ വീട്ടിൽ പോയി അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച സംഭവം അതാണ് ഉമറിന്റെ ഇസ്ലാമത ആശ്രയത്തിൽ ഏറ്റവും പ്രസിദ്ധമായ സംഭവം. അതാണ് ചരിത്രത്തിൽ പ്രസിദ്ധമായിട്ടുള്ളത്. പക്ഷേ ആ ചരിത്ര സംഭവത്തെ പലരും നിരൂപിച്ചിട്ടുണ്ട് അത് സഹീഹല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിന്റെ ചരിത്രം ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും പ്രസിദ്ധമായ റിപ്പോർട്ട് അതാണ്. അതിനെന്ത് ചെയ്തിട്ടുണ്ട്? ഹദീസ് പണ്ഡിതന്മാരും മറ്റൊക്കെ നിരൂപിച്ചിട്ടുണ്ട്, കാരണം അത് സഹിയായി സ്ഥിരപ്പെട്ടതല്ല. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമദാശവശവുമായി ബന്ധപ്പെട്ട് പിന്നെ ഹദീസ് പണ്ഡിതന്മാരും വിശിഷ്യ പിന്നെ പ്രാമാണികരായ പല ചരിത്രകാരന്മാരും രണ്ട് സംഭവങ്ങളാണ് പ്രധാനമായിട്ട് പോകുന്നത്. ഒന്നാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന സംഭവം, ഉമറിന്റെ മനസ്സിൽ മാറ്റുണ്ടാക്കിയ സംഭവങ്ങൾ രണ്ടെണ്ണാണ്. ഒന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യണത്, ഒന്ന് ഇമാം അഹമ്മദ് മുസ്നദിൽ റിപ്പോർട്ട് ചെയ്യണത്. അതിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യണ ഞാൻ പറഞ്ഞത് ഉമർ റളിയല്ലാഹു തആല കിടക്കുമ്പോ പിന്നെ എന്ത് ചെയ്തത്, ഒരു ഈ പിന്നെ സ്വപ്നം, അതിലൊരു വിളിയാളാണ്, യാ റജുൽ ജലീഹ് അംറുൻ നജീഹ് റജുൽ യതകല്ലമു ബിൽ ഫസീഹ് യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ. വളരെ മോശക്കാരനായ മനുഷ്യ, ഒരു വിജയകരമായ കാര്യം ഇതാ, ഒരു വ്യക്തി വജാലനായിട്ട് വജാലമായ വർത്തമാനാണ് പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വിളി കേൾക്കണം ഉമർ. അങ്ങനെ ഉമർ നെട്ടി ഉണരുമ്പോ അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാണ്, നബുവത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്ഷണിക്കുന്നു എന്നൊക്കെയുള്ള വിവരം ഉമർ കേൾക്കുന്നത്. അത് ഉമറിന്റെ മനസ്സിൽ ഒരു മാറ്റത്തിന് കാരണമായിട്ടുണ്ട്. രണ്ടാമത്തെ മാറ്റത്തിന് കാരണമായ സംഭവം അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നത് സൂറത്തുൽ ഹാഖ. നമ്മൾ സൂറത്തുൽ ഹാഖ വിശദീകരിച്ചപ്പോ ആ സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടോ തോന്നുന്നു. സൂറത്തുൽ ഹാഖ അതിന്റെ പിന്നെ അതിന്റെ പാരായണവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കാൻ ഉമറിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ആരും അറിയുകയും ചെയ്യരുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അറിയരുത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്യുന്നത് കേൾക്കാൻ നബി വരുന്നതിന് മുമ്പായി കഅബയിൽ വന്നിട്ട് ഉമർ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു സൂറത്തുൽ ഹാഖ, അൽ ഹാഖതു മൽ ഹാഖ വമാ അദ്രാക മൽ ഹാഖ എന്ന് തുടങ്ങിയ സൂറത്ത് ഓതി. അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അന്നു അതിനോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതുന്നതിനോടൊപ്പം ഇങ്ങനെ പിന്നെ അത് ശ്രവിച്ചു വരികയാണ്. അങ്ങനെയാണ് ഫല ഉഖ്സിമു ബിമാ തുബ്സിറൂൻ വമാ ലാ തുബ്സിറൂൻ എന്ന് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ ഓതുന്നത്. അപ്പൊ ഉമർ റളിയല്ലാഹു തആല അന്നു പിന്നെ ഇങ്ങനെ പറയാണ്, പിന്നെ ഇത് പിന്നെ കവിതയാണോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഉമാ ഹുവ ബിഖൗലി ഷാഇരിൻ ഖലീലമ്മ തുഅ്മിനൂൻ വല, അപ്പോ ജ്യോത്സ്യന്റേതായിരിക്കും എന്ന് പറയുമ്പോഴാണ് വല ബിഖൗലി കാഹിനിൻ ഖലീലമ്മ തദക്കറൂൻ. അതേപോലെ തന്നെ ഇതൊരു മനുഷ്യന്റെ വചനമായിരിക്കും, മനുഷ്യന്റെ മുഹമ്മദിന്റെ സൃഷ്ടിയായിരിക്കുമോ എന്നുണ്ട്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം തുടക്കത്തിൽ ഫല ഉഖ്സിമു ബിമാ തുബ്സിറൂൻ വമാ ലാ തുബ്സിറൂൻ തുടങ്ങിയിട്ട് പിന്നെ അങ്ങനെ പിന്നെ ഉമർ ഈ ആയത്തുകളോടൊപ്പം ആയത്തുകളോട് പ്രതികരിച്ചിട്ടുള്ളതായ ആ പക്ഷവായന നടത്തുന്നത് അതിനനുസരിച്ച് ഈ ആയത്തുകളുടെ ക്രോഡീകരണവും ക്രമീകരണവും അത് ഉമറിൽ വലിയ സ്വാധീനം ഉണ്ടാക്കി. അതും ഉമറിന്റെ മാനസാന്തരത്തിന് കാരണമായിട്ടുണ്ട്. ഇതൊക്കെ ഇതിന് പിന്നാലെയാണ് ഉമർ റളിയല്ലാഹു തആല ഇസ്ലാം സ്വീകരിക്കണമെന്നാണ്. പക്ഷെ ചരിത്രത്തിൽ ആ ഊരി പിടിച്ച വാളുമായി പോയി വന്നു എന്നുള്ളത് അതാണ് പ്രസിദ്ധമായിട്ടുള്ളത്. പക്ഷെ അതിനെ പണ്ഡിതന്മാർ നിരൂപിച്ചിട്ടുണ്ട് അത് ഉമറിന്റെ ഇസ്ലാമത സ്വീകരണത്തിൽ സഹിയായി സ്ഥിരപ്പെട്ടതല്ല എന്നാണ് പല പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതതിനെ കുറിച്ച് പറയാനുള്ളത് താരിഖുൽ ഖുലഫായിൽ അർബ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. അദ്ദേഹം ഒരു പ്രാമാണികനായ പണ്ഡിതനാണ്, എനിക്കുള്ളത് അബ്ദുള്ള അൽ മത്രഫി. അദ്ദേഹം പിന്നെ നാല് ഖുലഫാക്കളുടെയും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് സൂക്ഷ്മമായിട്ട്. അവരുടെ പിന്നെ ജനനം മരണം, അതേപോലെ തന്നെ അവരുടെ പിന്നെ ഇസ്ലാമദാശലക്ഷണം, അവരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന യുദ്ധവിജയങ്ങൾ, അത് വളരെ സംക്ഷിപ്തമായിട്ട്. അതിൽ ഉമർ ഇസ്ലാം സ്വീകരിക്കുന്ന സംഭവത്തിൽ ഞാൻ പറഞ്ഞ ഈ രണ്ട് സംഭവം കൊടുത്തിട്ടുള്ളത്, ഇമാം ബുഖാരിയുടെ അസ്വപ്നവുമായി ബന്ധപ്പെട്ട സംഭവം, രണ്ട് ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഈ സൂറത്തുൽ ഹാഖയുമായി ബന്ധപ്പെട്ട സംഭവം. മറ്റേ ഞാൻ പറഞ്ഞില്ല പ്രസിദ്ധമായ ചരിത്രം എന്ന് പറഞ്ഞത് അത് അദ്ദേഹം നൽകിയിട്ടില്ല. കാരണം അതിന് അദ്ദേഹം ആ സംഭവത്തെ പലരും ദുർബലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ ഇനി നമുക്ക് അടുത്ത ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നു, പറയുന്നു വഇൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന ഖതതലു ഫഅസ്ലിഹു ബൈനഹുമാ ഫഇൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖ്റാ ഫഖാതിലു ലതി തബ്ഗി ഹത്താ തഫീഅ ഇലാ അംറില്ലാ ഫഇൻ ഫാഅത് ഫഅസ്ലിഹു ബൈനഹുമാ ബിൽ അദ്ലി വഅഖ്സിതു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വതു ഫഅസ്ലിഹു ബൈന അഖവൈകും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. ഇവിടെ വഇൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീൻ വാവ് പിന്നെ ഇൻ ത്വാഇഫതാനി, അവിടെ ത്വാഇഫ താനി എന്നുള്ളത് ത്വാഇഫതുൻ എന്നതിന്റെ സ്ത്രീലിംഗമാണ്. ത്വാഇഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വിഭാഗം എന്നുള്ള അർത്ഥമാണ്, ജമാ സംഘം. ഈ ത്വാഇഫ എന്നുള്ളത് ഒരു വ്യക്തിക്ക് പറയും, രണ്ടാളുകൾക്കും പറയും, രണ്ടിൽ കൂടുതൽ ആളുകൾക്കും ത്വാഇഫ എന്ന് പറയും. എന്നാൽ ത്വാഇഫ എന്ന് പറഞ്ഞാൽ ത്വാഇഫത്തു ഷൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജുസ്ഉ മിൻഹു എന്നാണ്, ഒരു വസ്തുവിന്റെ ത്വാഇഫത്ത് എന്നാണ് അതിന്റെ ഒരു പാർട്ട് എന്ന് അതിന്റെ അർത്ഥം. പാർട്ട് ഇപ്പൊ ഒരാൾക്കൂട്ടത്തിൽ ഒരാൾ വേറിട്ടാൽ അതൊരു ത്വാഇഫയാണ്, രണ്ടാളായാലും ത്വാഇഫയാണ്, രണ്ടിൽ കൂടുതലായാലും ത്വാഇഫ എന്ന് പറയും. ഇൻ എന്നുള്ളത് ഷർത്തിന്റെ അതാത്താണ്. ഇൻ വാവ് സ്തീനാഫിയ, ഒരു പുതിയ ആശയം തുടങ്ങുന്നു എന്ന് അറിയിക്കാനാണ് ഈ വാവ്. വഇൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീൻ, മുഅ്മിനീൻ വിശ്വാസികൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനീങ്ങളിൽ നിന്ന് രണ്ട് ത്വാഇഫത്ത്, രണ്ട് ജമാഅത്ത് സംഘങ്ങൾ, അത് രണ്ടാളുകളാകാം, രണ്ടിൽ കൂടുതൽ ആളുകളാകാം, മുഅ്മിനീങ്ങളിൽ നിന്നുള്ള രണ്ട് ത്വാഇഫത്ത്. ഇഖ്തതലു, ഇഖ്തതലു എന്ന് പറഞ്ഞാൽ തഖാതലു, ഇഖ്തതലു എന്ന് പറഞ്ഞാൽ തഖാതലു, അവർ അന്യോന്യം പോരടിച്ചു. തഖാതലു, ഇഖ്തതലു പറഞ്ഞ അവിടെ അർത്ഥം തഖാതലു എന്നാണ്. തഖാതലു മുഅ്മിനീങ്ങളിൽ നിന്നുള്ള രണ്ട് ത്വാഇഫകൾ അന്യോന്യം പോരടിച്ചു, അന്യോന്യം പോരടിച്ചു, തഖാതലു, ഇഖ്തതലു എന്ന തഖാതലു. എങ്കിൽ ഉണ്ടാ ഇൻ എന്നാണ് അതാണ് എങ്കിൽ. ഈ ഇന്നിന്റെ പ്രത്യേകത, ഇന്നിന്റെ പ്രത്യേകത അവിടെ പിന്നെ മുഅ്മിനീങ്ങളിൽ നിന്നുള്ള രണ്ട് ത്വാഇഫകൾ പോരടിച്ചുവെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പോരടിക്കുക എന്നുള്ളത് ആരുടെ സ്വഭാവമല്ല, മുസ്ലിമീങ്ങളുടെ സ്വഭാവമല്ല. ബൈ കേസ് അങ്ങനെ സംഭവിച്ചുവെങ്കിൽ അതാണ്, അങ്ങനെ സംഭവിക്കണം എന്ന അർത്ഥത്തിലല്ല. പിന്നെയോ അങ്ങനെ സംഭവിച്ചുവെങ്കിൽ അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ഇന്ന് പ്രയോഗിച്ചത്. അത് ഖില്ലത്തിനെയും നുദ്രത്തിനെയും അറിയിക്കുന്നു എന്നാണ്. ഖില്ലത്ത് പറഞ്ഞാൽ കുറച്ച്, അതേപോലെ നുദ്രത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും. അപ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലും സംഭവിച്ചുവെങ്കിൽ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പ്രയോഗിച്ചത്. അതിന്റെ അർത്ഥം എന്താ, അങ്ങനെ മുസ്ലിമീങ്ങൾക്കിടയിൽ സംഭവിക്കാൻ പാടില്ല, സംഭവിക്കാൻ പാടില്ല. വല്ല ഇനിയിപ്പോ മനുഷ്യരാണ് സംഭവിച്ചുവെങ്കിൽ അതാണ്. ഇൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന ഖതതലു ഫഅസ്ലിഹു ബൈനഹുമാ ഫ എന്താ അപ്പോൾ അത് ജവാബിന്റെ ഈ ഇന്ന് വന്നാൽ അതിന്റെ ജവാബിൽ വന്ന ഫ അങ്ങനെ സംഭവിച്ചുവെങ്കിൽ ഫ അപ്പോൾ അസ്ലിഹു ബൈനഹുമ അസ്ലിഹു നിങ്ങൾ സുൽഹ് ഉണ്ടാക്കണം, അസ്ലിഹു നിങ്ങൾ സുൽഹ് ഉണ്ടാക്കണം, അസ്ലിഹു നിങ്ങൾ സുൽഹ് ഉണ്ടാക്കണം. എങ്ങനെ ഈ സുൽഹ്? അസ്ലിഹു എന്താ, എങ്ങനെ സുൽഹ്? അതെങ്ങനെ നടത്തുക സുൽഹ് എന്ന് പറഞ്ഞാൽ എങ്ങനെ? പിന്നെ ബദലുൽ നസീഹ, നുസ്ഹ് ഉപദേശം നൽകുക, അങ്ങനെയല്ലേ സുൽഹ്? അതേപോലെ തന്നെ ഇസാലത്തു ശുബ, പിന്നെ സന്ദേഹങ്ങൾ അകറ്റുക, സന്ദേഹങ്ങൾ അകറ്റുക. പിന്നെ അള്ളാഹുവിന്റെ ഹുക്കുമ് സ്വീകരിക്കാൻ, പടച്ചവന്റെ തീരുമാനം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുക. അങ്ങനെയാണ് മൂന്ന് കാര്യങ്ങളിലൂടെയാണ്. ഒന്ന് ബദൽ ഉപദേശിക്കുക, രണ്ടാമത്തേത് സന്ദേഹങ്ങൾ തീർക്കുക, സന്ദേഹങ്ങൾ തീർക്കുക, മൂന്നാമത്തേത് പടച്ചവന്റെ തീരുമാനം എന്നതാണ് നമ്മൾ അതിലേക്ക് വരിക. ഇപ്പൊ രണ്ടാള് പ്രശ്നമാണല്ലോ, രണ്ടാള് പ്രശ്നമാണ്. പ്രശ്നമാകുമ്പോ ആ രണ്ടാളുകളോടും പറയാ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം അതിൽ ഇന്നതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്, അത് നസീഹത്ത്, അതിന്റെ അപകടം ഇന്നതാണ്. അങ്ങനെ നസീഹത്ത് നൽകുക. പിന്നെ രണ്ടാമത്തേത് രണ്ടാൾക്കും സംശയങ്ങൾ ഉണ്ടാവും, സന്ദേഹം ഉണ്ടാവും, അതിന് തുടർന്നാണല്ലോ. അപ്പൊ അനക്കെന്താ അന്റെ കാര്യം, ഇനി ഒന്ന് പറഞ്ഞാ, എന്നിട്ട് അവന്റെ തീർക്കാൻ. ഇവന്റെ വിഷയം എന്താ, അവന്റെ കേട്ടിട്ട് അവന്റെ സന്ദേഹങ്ങളും തീർക്കാൻ. മൂന്നാമത്തേത് അള്ളാഹുവിന്റെ വിധി നിങ്ങളുടെ വിഷയത്തിൽ ഇതാണ്, നിങ്ങൾ ആ വിധി സ്വീകരിക്കും എന്ന് പറയാം. ഇതാണ് സുൽഹ്. അങ്ങനെയാണ് സുൽഹ് ഉണ്ടാക്കുക. ഫാസലിഹു, നിങ്ങൾ സുൽഹ് ഉണ്ടാക്കണം. ബൈനഹുമ, ബൈനഹുമ ആ ഈ രണ്ട് തായിഫകൾക്കിടയിൽ, രണ്ട് തായിഫത്തിന് ഇടയിൽ. ഇവിടെ തായിഫത്താനി എന്നുള്ള ദിവചനാണ്, ദിവചനം. അതുകൊണ്ടാണ് ഇവിടെ ബൈനഹുമ അവർ രണ്ടുപേർക്കും ഇടയിൽ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ആ രണ്ട് തായിഫകൾക്കിടയിൽ എന്ന് പറഞ്ഞത്. പക്ഷെ ഈ തായിഫയും തായിഫയാകുമ്പോ അത് രണ്ടാളുകൾ മാത്രമാണോ? അല്ല, പിന്നെയോ? ആ സംഘാണ്. അപ്പൊ ഇതിന്റെ ആശയം, ഇവിടെ പദം ദിവചനമാണെങ്കിലും ആ പദത്തെയാണ് ഈ ബൈനഹുമയിൽ ഉദ്ദേശിച്ചത്. പദം ദിവചനാണെങ്കിലും അതിന്റെ ഉള്ളിൽ ആശയം എന്താണ്? ആൾക്കൂട്ടാണ്, ആൾക്കൂട്ടാണ്. അതുകൊണ്ടാണ് ഇഖ്തതലു എന്ന് പറഞ്ഞത്, ബഹുവചനം പ്രയോഗിച്ചു. ഇഖ്തതലു എന്ന് പറഞ്ഞാൽ എന്താ? അവർ പരസ്പരം സമരം ചെയ്താൽ, പോരടിച്ചാൽ എന്നാണ്. മനസ്സിലായണ്ട അവിടെ ഇത് ശ്രദ്ധ. രണ്ട് ത്വായിഫകൾ എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടാണ്. അതുകൊണ്ടാണ് ഇഖ്തതലു, അവർ യുദ്ധം ചെയ്താൽ എന്ന് പറഞ്ഞത്, അവര് പോരടിച്ചാൽ എന്ന് പറഞ്ഞത്. അവിടെ ആശയാണ് പരിഗണിച്ചത് ഇഖ്തതലു എന്നുള്ളടത്ത്. ഇവിടെ ബൈനഹുമ എന്നുള്ളടത്തോ അതിന്റെ പദ പ്രയോഗിച്ച പദം ബാഹ്യമായിട്ട് ദ്വിവചനാണ്. വൈൻ ത്വായിഫത്താൻ മിനൽ മുഅ്മിനീൻ ഇഖ്തതലു ഫഅസ്ലിഹു ബൈനഹുമ. ഇത് വിശുദ്ധ ഖുർആനിലെ ഒരു വ്യാകരണ പ്രശ്നമായിട്ട് ആരും അവതരിപ്പിക്കേണ്ട. ഇത് പിന്നെ സ്ഫുട ഭാഷയാണ് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഞാൻ ഇവിടെ ഇഖ്തതലു അവർ എന്ന് ബഹുവചനം പ്രയോഗിച്ചു, ഇവിടെ ബൈനഹുമ എന്ന് ദ്വിവചനം പ്രയോഗിച്ചു. രണ്ടും ഉദ്ദേശിച്ചത് ആരാണ്? ഈ ത്വായിഫൈനിയാണ്. ഒന്നിലെ ആശയാണ് പരിഗണിച്ചത്, ഒന്നിലെ പദപ്രയോഗമാണ്, പദാണ് ബാഹ്യമായിട്ട്. തൈ وَإِنْ طَائِفَتَانِ مِنَ الْمُؤْمِنِينَ اقْتَتَلُوا فَأَصْلِحُوا بَيْنَهُمَا فَإِنْ بَغَتْ إِحْدَاهُمَا عَلَى الْأُخْرَى فَقَاتِلُوا الَّتِي تَبْغِي حَتَّى تَفِيَ إِلَى أَمْرِ اللَّهِ فَإِنْ بَغَتْ فَإِنْ فَا എന്ന് പറഞ്ഞെങ്കിൽ ഒന്നുകിൽ ഇസ്തിനാഫിയ അല്ലെങ്കിൽ ആതിഫത്ത്, അതിൽ പിന്നെ എന്നുള്ള അർത്ഥത്തിൽ ആതിഫത്ത്. ഫഇൻ എന്നുള്ളത് അതേപോലെ തന്നെ ഇൻ ഷർത്ത്, ഷർത്തിന്റേത്. ബഗത്ത്, ബഗത്ത് എന്ന് പറഞ്ഞ എന്താ ബഗ? അതാണ് ബഗ. പിന്നെ തഅദ്ദ, അതിര് വിട്ടു, അതിര് വിട്ടു, അതിര് വിട്ടു. ബലമ, തഅദ്ദ, അതാണ് ഫൈൻ ബഗ. ബഗ അതിന് ശേഷം ബഗ എന്നും അല്ലല്ലോ അവിടെ ഉള്ളല്ലേ, ബഗത് സി എന്നാണ്. ഈ താത്ത ഉത്തൈനീസ് അസാക്കിനെയാണ്. അതായത് ഫഇം ബഗത്, അതിന്റെ ഫായിൽ ഇഹ്ദാഹുമ എന്നുള്ളതാണ്, അത് സ്ത്രീലിംഗാണ്. അപ്പൊ കർത്താവ് സ്ത്രീലിംഗായതുകൊണ്ട് ക്രിയയെ സ്ത്രീലിംഗാക്കിയിട്ടാണ് ബഗത് എന്ന് പറഞ്ഞത്. ഫഇം ബഗത് ഇഹ്ദാഹുമ, ആ രണ്ട് ത്വായിഫകളിൽ, സംഘങ്ങളിൽ ഒന്ന് ബഗത് അതിരുവിട്ടു, തഅദ്ദത് അതിരുവിട്ടു എങ്കിൽ, അതിര് വിട്ടു എങ്കിൽ, അതാണ് ഇൻ. ഫഇൻ ബഗത് ഇഹ്ദാഹുമ, ആ രണ്ട് സംഘങ്ങളിൽ ഒന്ന് ബഗത് അതിര് വിട്ടു, നമ്മ ഉപദേശിച്ചു, നസീഹത്ത് നൽകി, സുൽഹന് ശ്രമിച്ചു, സുൽഹ പരാജയപ്പെട്ടു, ഉപദേശം ഫലിച്ചില്ല, അത് കാരണത്താൽ തന്നെ ഒന്ന് എന്ത് ചെയ്ത് അതിര് വിട്ടു. ആർക്ക് നേരെ? അലൽ ഉഖ്ര, ആ അലൽ ഉഖ്ര എന്നാണ് അല തായിഫത്തിൽ ഉഖ്ര, മറ്റേ തായിഫത്തിന് നേരെ, മറ്റേ തായിഫക്ക് നേരെ, അതാണ്. ഫഇൻ ബഗത് ഇഹ്ദാഹുമ, അന്യോന്യം പോരടിക്കുന്ന രണ്ട് തായിഫകൾ, അവയിൽ ഒന്ന് അലൽ ഉഖ്ര മറ്റേതിന് നേരെ ബഗത് അതിര് വിട്ടു, ഇൻ അതിര് വിട്ടു എങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപദേശിച്ചു, ഉപദേശം ഉൾക്കൊണ്ടില്ല, നസീഹത്ത് കൈമാറി, പക്ഷേ സുൽഹന് ശ്രമിച്ചു, അതൊന്നും ഫലിച്ചില്ല. ഒരു വിഭാഗം എന്ത് ചെയ്ത്? മറ്റേ വിഭാഗത്തിനെതിരിൽ അതിക്രമിച്ചു, അതിരുവിട്ട് പ്രവർത്തിച്ചു, ഗുൽമ കാണിച്ചു. എങ്കിൽ ഫഖാതിലു അല്ലതി തബ്ഗി ഹത്താ തഫിയ ഇല അംരില്ലാ. ഫഖാതിലു ഫ, അപ്പോൾ ഈ ഇന്നിന്റെ ജവാബിൽ ഫ, അപ്പോൾ ഖാതിലു, നിങ്ങൾ യുദ്ധം ചെയ്യണം, നിങ്ങൾ യുദ്ധം ചെയ്യണം. അല്ലതി തബ്ഗി, അതിരിവിട്ട വിഭാഗത്തെ, അല്ലത്തി ബോലമത്ത് തബുലിം, അല്ലെങ്കിൽ അതിരിവിട്ട വിഭാഗത്തെ, ആ അതിരിവിട്ട് പ്രവർത്തിച്ച ആ വിഭാഗത്തോട് ഫഖാതിലു നിങ്ങൾ യുദ്ധം ചെയ്യണം. ഹത്ത തഫിയ ഇല അംരില, ഹത്ത തഫിയ, തഫീ എന്ന് പറഞ്ഞാൽ മടങ്ങി, മടങ്ങും. ഹത്ത തഫിയ മടങ്ങുന്നത് വരെ, അത് മടങ്ങുന്നത് വരെ. ഹത്ത തഫിയ ഇല അംരില്ല, അള്ളാഹുവിന്റെ ആജ്ഞയിലേക്ക്, കൽപ്പനയിലേക്ക്. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനയിലേക്ക് അതിരിവിട്ട ആ കക്ഷി മടങ്ങുന്നത് വരെ, അതിരിവിട്ട ആ കക്ഷിയോട് ഫഖാതിലു നിങ്ങൾ യുദ്ധം ചെയ്യണം. അള്ളാഹുവിന്റെ കൽപ്പനയിലേക്ക് മടങ്ങാറണ എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ കൽപ്പനയാണ് അതിരിവിടരുത് എന്നുള്ളത്. അതിരിവിടരുത് എന്നുള്ളത്, ഉപദേശിച്ചാൽ ഉപദേശം സ്വീകരിക്കണം എന്നുള്ളത്. സുലഹിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് കൂട്ടുകൂടണം, കൂറ് പുലർത്തണം. ഇതൊക്കെ അള്ളാഹുന്റെ കൽപ്പനയാണ്. ആ കൽപ്പനയിലേക്ക് ആ അതിരിവിട്ട കക്ഷി മടങ്ങുന്നത് വരേക്കും ആ അതിരിവിട്ടതിനോട് നിങ്ങൾ ഫഖാത്തിലു, നിങ്ങളതിനോട് യുദ്ധം ചെയ്യണം. ഫഇം ഫഅത് ഫഅസ്ലിഹു ബൈനഹുമാ ബിൽ അദ്ൽ വഅഖ്സിതു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ഫഇൻ ഫഅത്, ഇവിടെയും ഫ ഇസ്തീനാഫിയ അല്ലെങ്കിൽ ആതിഫത്ത്. അതിൽ പിന്നെ ഇൻ ഫഅത്, മടങ്ങിയെങ്കിൽ, മടങ്ങിയെങ്കിൽ, ഇൻ എന്നാണ് ചേർത്ത്, ഇതേപോലെ ചേർത്തിൻ്റെ ഫഅത്ത്, ഫഅത്ത് എന്നാണ് റജഅത്ത്. ഈ അത്ത തഫീ എന്നുണ്ടല്ലോ, അതിന്റെ ഭൂതകാല ക്രിയയാണ് ഫഅ യഫീ ഉ തഫീ ഉ. ഫഅത്ത് എന്ന് പറയാൻ കാരണം ഈ ഫഅത്ത് തൈനീസാണ്, അതായത് ഫായിൽ തായിഫത്തല്ലേ, സ്ത്രീലിംഗാണ്. അപ്പൊ ഫഇൻ ഫഅത്ത് തായിഫ എന്നർത്ഥം, ആ തായിഫത്ത് മടങ്ങിയെങ്കിൽ. ഫഇൻ ഫഅത്ത് അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പനയിലേക്ക് മടങ്ങി, ഈ അതിരുവിട്ടത് പിന്നെ കണ്ടറിഞ്ഞില്ലെങ്കിൽ കൊണ്ടാലും അറിയുന്നാണല്ലോ. അപ്പൊ കൊണ്ടപ്പോ അറിഞ്ഞ് മടങ്ങിയാൽ അതാണ് ഫഇൻ ഫഅത്ത്, മടങ്ങിയെങ്കിൽ. ഫഅസ്ലിഹു ബൈനഹുമാ ബിൽ അദ്ൽ, ഫഅസ്ലിഹു അപ്പോ അതാണ് ഈ നിന്റെ ജവാബിൽ വന്ന ഫ. അപ്പോ അസ്ലിഹു, നിങ്ങൾ സുലഹുണ്ടാക്കണം. ബൈനഹുമാ, അവർക്കിടയിൽ, മടങ്ങിയതിന് ശേഷം, മടങ്ങിയതിന് ശേഷം അവർക്കിടയിൽ, ഈ രണ്ട് തായിഫത്തിനുമിടയിൽ നിങ്ങൾ സുലഹുണ്ടാക്കണം. എങ്ങനെ സുലഹുണ്ടാക്കണം? ബിൽ അദിൽ, അതിലുകൊണ്ട്. അതിൽ എന്നാണ് നീതി, നീതിപൂർവം, നീതിപൂർവം നിങ്ങൾ സുലഹുണ്ടാക്കണം. വഅഖ്സിതു, ഇസ്മാന അഖ്സിതു, അഖ്സിതു എന്ന് പറഞ്ഞാൽ ഇഅ്ദിലു. വഅഖ്സിതു, അഖ്സിതു എന്ന് പറഞ്ഞാൽ ഇഅ്ദിലു, നിങ്ങൾ നീതി കാണിക്കുകയും വേണം. ഇഅ്ദിലു അതാണ് അർത്ഥം. ഇഅ്ദിലു വഅ്ദിലു, ഇഅ്ദിലു നിങ്ങൾ നീതി കാണിക്കുകയും വേണം. വവാത്തിഫിന്റെത് ഫഅസ്ലിഹു എന്നല്ലേ, അതിലേക്ക് അത്തുഫാണ്. വഅഖ്സിതു, നിങ്ങൾ സുലഹുണ്ടാക്കണം. അഖ്സിതു, നിങ്ങൾ നീതി കാണിക്കുകയും വേണം. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല യുഹിബ്ബുൽ മുഖ്സിതീൻ, യുഹിബ്ബുൽ മുഖ്സിതീൻ, യുഹിബ്ബു ഇഷ്ടപ്പെടുന്നു ആരെ? അൽ മുഖ്സിതൂൻ, മുഖ്സിതൂൻ നീതി പാലിക്കുന്നവരെ. ഈ അഖ്സത എന്നും ഖസത എന്നും പ്രയോഗിക്കും. ഖസത, അഖസത്തയും ഖസത്തയും തമ്മിൽ കുറച്ചൊരു വ്യത്യാസമേ ഉള്ളൂ. എന്താ വ്യത്യാസം? ഇവിടെ ഇത് പിന്നെ അഖസത്തയിൽ ഹംസ തുടക്കത്തിലുണ്ട്, ഇത് അഫ്അല വസ്ലാണ്, ഇത് ഫഅല വസ്ലാണ്. എന്താ രണ്ട് അർത്ഥത്തിൽ വ്യത്യാസം? അർത്ഥത്തിൽ എന്താ വ്യത്യാസം? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും. ഇന്നല്ലാ യുഹിബ്ബുൽ മുഖ്സിതീൻ എന്ന് നമുക്ക് ഇതിനു മുമ്പ് വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. ഇന്നല്ലാ യുഹിബ്ബുൽ മുഖ്സിതീൻ ആ മുംതഹിനയിൽ, ആരെ പറഞ്ഞ മുംതഹിനാൻ? കാതർക്കെ മാഷാ അല്ലാഹ്. ഇന്ന ലാ യുഹിബ്ബുൽ മുഖ്സിതീൻ ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ എന്ന് പറഞ്ഞിട്ട് മുൻതഹിനയിൽ പറഞ്ഞായത്തില്ലേ, അതില് പിന്നെ അൻതുഖ്സിതു ഇലൈഹിം, ആ മുസ്ലിമീങ്ങളോട് നിങ്ങൾ നീതിപൂർവ്വം വർത്തിക്കണം. ഇന്നല്ലാ യുഹിബ്ബുൽ മുഖ്സിതീൻ, മുഖ്സിതീങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അഖ്സത്തയും ഖസത്തയും തമ്മിൽ വ്യത്യാസം, അഖ്സത്ത എന്ന് പറഞ്ഞാൽ നീതി കാണിച്ചു എന്നാണ്, ഖസത്ത എന്ന് പറഞ്ഞാൽ അനീതി കാണിച്ചു എന്നാണ്, നേരെ എതിരാ. അഖ്സത്ത എന്ന് പറഞ്ഞാൽ അതൽ, നീതി കാണിച്ചു, അതല നീതി കാണിച്ചു. ഖസത്ത എന്ന് പറഞ്ഞാൽ ജാറ, അനീതി കാണിച്ചു, അക്രമം കാണിച്ചു. അതുകൊണ്ടാണ് നമ്മൾ സൂറത്ത് ജിന്നിൽ പറഞ്ഞില്ലേ, ഇന്നാ മിന്നൽ മുസ്ലിം വഅമ്മൽ ഖാസിതൂൻ, എന്താ വഅമ്മൽ ഖാസിതൂൻ, ഫകാനു ലി ജഹന്നമ ഹതബ. വഅമ്മൽ ഖാസിതൂൻ, ഖാസിതീങ്ങൾ, ഖാസിതീങ്ങൾ, ഫകാനു ലി ജഹന്നമ ഹതബ, അവർ ജഹന്നമിന് വിറകാണെന്നാണ്, നരകത്തിന് വിറകാണെന്നാണ്. ആര്? ഖാസിതീങ്ങൾ, മുഖ്സിതീങ്ങളല്ല. മുഖ്സിതീങ്ങൾ ഇന്നല്ലാ യുഹിബ്ബുൽ മുഖ്സിതീൻ, അള്ളാഹു മുഖ്സിതീങ്ങളെ ഇഷ്ടപ്പെടും. ഖാസിതൂനെ കുറിച്ച് പറഞ്ഞെന്താ, അവർ ജഹന്നമിന് വിറകാന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഖാസിതൂൻ എന്ന് പറഞ്ഞാൽ അക്രമികൾ, അനീതിക്കാർ എന്നാണ്. ഖസത്ത് എന്ന് പറഞ്ഞാൽ അക്രമിച്ചു, അനീതി കാണിച്ചു. അഖ്സത്ത് എന്ന് പറഞ്ഞാൽ നീതി കാണിച്ചു. ഇന്നല്ലാ, തീർച്ചയായും അള്ളാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതി കാണിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഒരു ഫെയിലിന് വരുന്നതാണ്, പക്ഷെ ഇതിന് പിന്നെ എന്തുകൊണ്ടാണ് അതിൽ പിന്നെ ഇതിന് നീതി അനീതി എന്നർത്ഥം പറയുന്നത് എന്നുള്ളതാണ് ശലം പറയാം. ഇവിടെ ഫഇം ഫാഅത്ത്, രണ്ട് കക്ഷികൾ എന്ത് ചെയ്തു, അന്യോന്യ സമരത്തിലായി. എന്താ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്, അവർക്കിടയിൽ നിങ്ങൾ സുലഹ് ഉണ്ടാക്കണം, ഉപദേശിച്ച് സന്ദേഹങ്ങൾ ദൂരീകരിച്ച് അവരെന്ത് ചെയ്യണം, അള്ളാഹുവിന്റെ ഹുക്മിലിറക്കി അതിൽ അവരെ എന്ത് ചെയ്യണം, രഞ്ജിപ്പുണ്ടാക്കണം എന്ന് പറഞ്ഞു. പക്ഷേ രഞ്ജിപ്പിന് ശ്രമിച്ചു, എന്നിട്ടും എന്ത് ചെയ്തു, ഒരു വിഭാഗം കൂട്ടാക്കണില്ല, അവരതിക്രമിക്കണം. അങ്ങനെയാണ് എങ്കിൽ ഫഇൻ ബഗത് ഇഹ്ദാഹുമ അലൽ ഉഖ്ര ഫഖാതിലുൽ ലതീ തബ്ഗീ ഹത്താ തഫിയ ഇലാ അംരില്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പനയിലേക്ക് എന്നാ സുലഹ് സ്വീകരിക്കണം, ഉപദേശം സ്വീകരിക്കണമെന്ന അള്ളാഹുവിന്റെ കൽപ്പനയിലേക്ക് അവർ മടങ്ങോളം എന്ത് ചെയ്യണം, അവരോട് സമരം ചെയ്യണം, അവരോട് യുദ്ധം ചെയ്യണം. എന്നിട്ട് ഫഇം ഫഅത്ത്, അവർ മടങ്ങിയാൽ, ഫഅസ്ലിഹു ബൈനഹുമ, അപ്പോൾ എന്ത് ചെയ്യണം, അവർക്കിടയിൽ സുലഹ് ഉണ്ടാക്കണം. മടങ്ങിയാൽ പിന്നെ എന്തിനാ സുലഹ്, അവരോട് സമരം ചെയ്ത് അവർ മടങ്ങി വന്ന് പിന്നെ എന്തിനാ സുലഹ്? ഇവരെ ബലാത്കാരായിട്ടാണ് മടക്കിക്കൊണ്ടെന്ന്, ബലാത്കാരായിട്ടാണ് മടക്കിക്കൊണ്ടെന്ന്. അപ്പൊ ചിലപ്പോ ആയുധം കണ്ടിട്ടോ അല്ലെങ്കിൽ ബലം കണ്ടിട്ടായിരിക്കും അവർ മടങ്ങുന്നത്, ആത്മാർത്ഥമായിക്കൊള്ളണമെന്നില്ല. ആത്മാർത്ഥമാകണമെങ്കിൽ എന്ത് വേണം, ഉപദേശിച്ച് സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ടുള്ള ക്ഷണം വേണം. അതിനു വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും പറഞ്ഞത്, ഫാസിലിഹു ബൈനഹുമ എന്ന് പറഞ്ഞത്. അവിടെ ബിൽ അതിൽ, നീതിപൂർവം എന്ന് പറഞ്ഞ്, അതിന് നീതിപൂർവം എന്ന് പറഞ്ഞ് അവിടെ നീതിപൂർവം പറയാൻ കാരണം, ഇവരെ രണ്ടാമത് അവർക്കിടയിൽ സുലഹ് ഉണ്ടാക്കുന്നത് ഏതിന് ശേഷം, അവരോട് സമരം ചെയ്തതിന് ശേഷം. ഒരു കൂട്ടരോട് യുദ്ധം ചെയ്തിട്ട് പിന്നെ അവർക്കിടയിൽ അവരോട് സുലഹ് ഉപദേശിക്കാനാണ്, അവരെ സംശയങ്ങൾ ദൂരീകരിക്കാനാണ്. അവരോട് യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് സുലഹ് ഓക്കെ, പക്ഷേ യുദ്ധം ചെയ്ത ഒരാളോട് പിന്നെ സുലഹിന്റെ വർത്തമാനം പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവും? അത് നീതി ആയിക്കൊള്ളുന്നില്ല, അവനെ കുറിച്ചുള്ള ഒരു പക മനസ്സിലുണ്ടാകും, ഒരു വിദ്വേഷം അവനോട്, പ്രയാസം അവനോട് മനസ്സിലുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വതാല അതിനാലാണ് പറയുന്നത്, വസ്ലിഹു ബൈനഹുമ ബിൽ അദിൽ, അവരോട് ഏറ്റുമുട്ടി എന്നത് കാരണത്താൽ നിങ്ങൾക്ക് അനീതി ഉണ്ടാകാൻ പാടില്ല. അവരുടെ നേരെയുള്ള വികാരം നിങ്ങളുടേത്, അത് വക്രാകാനും പാടുള്ളതല്ല, അതിൽ പൂർവ്വമായിരിക്കണം അവർക്കിടയിൽ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ സുലഹ് ഉണ്ടാക്കേണ്ടത്. കാരണം ഒരു കൂട്ടരോട് യുദ്ധം ചെയ്തിട്ട് പിന്നെയാണ് അവരെ സുലഹിനിരുത്തുന്നത്, മറ്റൊരു കൂട്ടരോട് യുദ്ധം ചെയ്തിട്ടില്ല. അപ്പൊ യുദ്ധം ചെയ്തവരും ചെയ്യപ്പെട്ടവരും യുദ്ധം ചെയ്യാതെ ഇവരോട് ഒത്തവരും തമ്മിൽ വ്യത്യാസമുണ്ട്. അവർക്കിടയിൽ സുലഹ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴായാലും മനസ്സെടുക്കാ ചായ, യുദ്ധം ചെയ്യാത്തവരോടാണ് മനസ്സ് ചായ. അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നതാണ് ഫഅസ്ലിഹു ബൈനഹുമ, പിന്നെ ഈ രണ്ട് കൂട്ടർക്കിടയിൽ സുലഹ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സുലഹ് ഉണ്ടാക്കേണ്ടത്, ബിൽ അദിൽ, അതിലോടുകൂടിയാണ് സുലഹ് ഉണ്ടാക്കേണ്ടത്. വഅഖ്സിതു, നിങ്ങൾ ഖിസ്ത് അഥവാ നീതി കാണിക്കണം. അവിടെ നീതിപൂർവം സുലഹണ്ടാക്കണം എന്ന് പറഞ്ഞ് നീതി കാണിക്കുകയും വേണം എന്ന് പറഞ്ഞ്. അപ്പൊ എന്താണ് പിന്നെ ഈ അതിലും ക്വിസ്തും? അതാണല്ലോ അതില് പിന്നെ ക്വിസ്ത്. കസത്തെ അനീതി കാണിച്ചു എന്നുള്ളത് ഇത് ക്വിസ്താണ്. ഇത് അതില് അതിലും ക്വിസ്തും പര്യായ പദങ്ങളാണ്. നീതി ഇതും നീതി ഇതും നീതി. അതിൽ നിന്നാണ് അഖ്സിതു നിങ്ങൾ നീതി കാണിക്കണം എന്ന് പറഞ്ഞത്. അതിലും ഈ ക്രിസ്തു തമ്മിലുള്ള വ്യത്യാസം ആശയത്തിൽ ഇത് പ്രത്യക്ഷ നീതിയാണ്. പ്രത്യക്ഷ നീതിയാണ് ഇത്. പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള നീതിയാണ്. പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള നീതിയാണ്. നമ്മൾ ക്രിസ്ത് എന്ന് പറയും തുലാസിന്റെ തുലാസിന്, അതായത് പിന്നെ നമ്മൾ അളക്കാനും പിന്നെ തൂക്കാനൊക്കെ ഉപയോഗിക്കുന്ന യന്ത്രം ഉണ്ടല്ലോ, അതിന് ക്രിസ്ത് എന്ന് പറയും. ക്രിസ്ത് എന്ന് പറയും അറബി ഭാഷയിൽ. ഇപ്പൊ മിക്കിയാൽ നമ്മൾ പിന്നെ കോരിക്കൊടുക്കുന്ന യന്ത്ര ഇത് ഉപകരണമായാലും, അതേപോലെ തന്നെ മീസാൻ തൂക്കുന്ന ഉപകരണമായാലും അതിന് അറബിയിൽ എന്ത് പറയും? ക്രിസ്ത് എന്ന് പറയും. കാരണം എന്താ? നീ തൂക്കം നീതിയിലാണെന്നുള്ളത് പ്രത്യക്ഷമായിട്ട് അറിയിക്കാനാണ് ആര്? മീസാൻ. ഇപ്പൊ അര ലിറ്റർ എന്ന് പറഞ്ഞെങ്കിൽ എന്താ? അര ലിറ്റർ കോരിപ്പാരിയാണ്. അവ നിറച്ച് കോരിപ്പാരുമ്പോ മറ്റൊന്ന് ഉറപ്പ് വേണം. ആ ഇത് നീതിപൂർവ്വമാണ് എന്ത് ചെയ്ത്? അര ലിറ്റർ തന്നെ. അതേപോലെ തന്നെ തൂക്കുകയാണ് മറ്റവന്റെ മുന്നിൽ. അപ്പോ ഒരു കിലോ തൂക്കുമ്പോ ഒരു കിലോ കട്ടി ഇവിടെ വെച്ച് ഒരു കിലോ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റവന് കാണാണ് പ്രത്യക്ഷമായിട്ട് എന്ത് നീതിയാണെന്നുള്ളത്. അങ്ങനെ നീതി പ്രത്യക്ഷമായിട്ട് അറിയിക്കുന്ന സാധനമാണ് ആര്? തുലാസ് അളവ് പാത്രം. അതുകൊണ്ടാണ് അതിന് ക്രിസ്ത് എന്ന് പേരിട്ടത്. ക്രിസ്ത് എന്ന് പേരിട്ടത്. അപ്പൊ പ്രത്യക്ഷ നീതി അതിനാണ് ക്രിസ്ത് എന്ന് പറയാം. അതിൽ പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള നീതിയാണ് ഇവിടെ. അതാണ് ഇത് തമ്മിലുള്ള പദത്തിലെ വ്യത്യാസം, പദത്തിലെ വ്യത്യാസം. അതുകൊണ്ടാണ് ഫാസിലിഹു ബൈനഹുമ ബിൽ അദിൽ, എല്ലാവിധ നീതിയോടും കൂടിയായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അവർക്കിടയിൽ സുലഹ് ഉണ്ടാക്കേണ്ടത്. വഅഖ്സിതു, നിങ്ങൾ അവരോട് നീതി കാണിക്കണം. എങ്ങനെ നീതി? ആ നീതി അവർക്ക് ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള നീതി. ഞങ്ങൾ നീതിപൂർവ്വമാണ് ഇത് നടത്തിയിട്ടുള്ളത് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടും വിധം ഉള്ള നീതി. കാരണം എന്താ? അവരോട് യുദ്ധം ചെയ്തിട്ട് പിന്നെ അവരെ വലിച്ചുകൊണ്ടെന്നാണ് സുലഹിലേക്ക് അല്ലെ. അപ്പൊ അവർക്ക് അത് ബോധ്യപ്പെടണം എന്നുള്ള അർത്ഥത്തിൽ. ഇന്നല്ലാ യുഹിബ്ബുൽ മുഖ്സിത്തീൻ. എന്താ? തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല മുഖ്സിത്തീങ്ങളെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങളിൽ ഒരു വിഭാഗമാണ് മുഖ്സിത്തീങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ മുഖ്സിത്തീൻ അല മനാബിറ മിൻ നൂരിൻ അൻ യമീനിർ റഹ്മാൻ വകിൽത യദൈഹി യമീൻ الذين يعدلون في حكمهم وفي اهلهم وما ولوا ان المقسطين തീർച്ചയായും മുഖ്സിത്തീങ്ങൾ എന്താ മുഖ്സിത്തീങ്ങൾ എന്ന നീതി കാണിക്കുന്നവർ അല മനാബിറ മിൻ നൂരിൻ പ്രകാശത്തിന്റെ മിമ്പറുകളിലായിരിക്കും അത് അന്ത്യനാളിൽ മുഖ്സിത്തീങ്ങൾക്ക് അള്ളാഹുവിന്റെ ആദരവാണ് നീതിയോട് കൂടിയിട്ട് പെരുമാറുന്നവർ വിധിക്കുന്നവർ അവർക്കുള്ള സ്ഥാനമാണത് അവർ അള്ളാഹുവിന്റെ വലത് ഭാഗത്ത് പ്രകാശത്തിന്റെ മിമ്പറുകളിലായിരിക്കും ചില റിപ്പോർട്ടുകളിൽ ഫൗക്കൽ അർഷാർഷിന് മീത് പിന്നെ കിൽത്ത യദൈഹി യമീൻ അള്ളാഹുവിന്റെ ഇരു കരങ്ങളും യമീനാണ് അള്ളാഹിന്റെ ഇരു കരങ്ങളും യമീൻ എന്ന് പറഞ്ഞാൽ എന്താ ആ ഇരു കരങ്ങളും വലത്താണ് എന്നുള്ള അർത്ഥത്തിലല്ല ചില ആളുകൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഇരു കാര്യങ്ങളും അള്ളാഹുവിന്റെ യമീൻ എന്ന് പറഞ്ഞാൽ ബർക്കത്തുള്ളതെന്നാണ് യുംന യമീൻ എന്ന് പറഞ്ഞാൽ അനുഗ്രഹീതം ബർക്കത്തുള്ളതെന്നാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു കരം യമീനാണ് ഒരു കരം യസാറാണ് യമീനായ കരവും യസാറായ കരവും മനുഷ്യർക്ക് വ്യത്യാസമാണ് കാരണം എന്താ ഇപ്പൊ ഒരാൾക്ക് നമ്മളൊരു വെള്ളം കൊണ്ടു നിർത്തി എടുത്ത കൈ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ചെങ്ങായിക്കൊരു മര്യാദ മാന്യതയല്ല എന്ന് പറയും ഞാൻ എന്റെ വലത്തെ കൈ കൊണ്ട് കൊണ്ടാറിയും കാരണം എന്താ മനുഷ്യർക്ക് ഒരു പരിഗണന ഉണ്ട് എടുത്ത കൈ ഉപയോഗിക്കൽ ചില ധർമ്മങ്ങൾക്കാണ് ശുദ്ധീകരിക്കുക ക്ലീനാക്കുക ഇങ്ങനെ തുടങ്ങിയ ധർമ്മങ്ങൾക്കാണ് ഇടത് കൈ ഉപയോഗിക്കുക വലത്തെ കൈയാണ് എന്ത് ചെയ്യുക പിന്നെ ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ പിന്നെ ഈ പിന്നെ സ്വീകരിക്കുക ഹസ്തദാനം ചെയ്യുക ഒരാൾക്ക് അസ്സലാമു അലൈക്കും അടുത്ത കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കുക ഇല്ല വലത്തെ കൈ കൊടുക്കണം അപ്പൊ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലത്തെ കൈ യമീനാണ് ഇടത്തെ കൈയിനെ അപേക്ഷിച്ച് കൂടുതൽ അനുഗ്രഹീതാണ് വലത്തെ കൈ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ആ പരിഗണനയല്ല അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം കിൽത്ത യദൈ ഹിയമീൻ അള്ളാഹ് ഇരു കരങ്ങളുണ്ട് രണ്ട് കൈകൾ എന്താണ് അനുഗ്രഹീതമായ കൈയാണ് അള്ളാഹുവിന്റേത് മനുഷ്യരുടേതെന്ന പോലെ ഒന്ന് പിന്നെ യമീൻ മറ്റൊന്ന് യസർ ഇങ്ങനല്ല ഒന്ന് ബർക്കത്തുള്ളത് ഒന്ന് ബർക്കത്തില്ലാത്തത് ഇങ്ങനല്ല. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് രണ്ട് കൈകളും യമീനാണ്, ബർക്കത്തുള്ളതാണ്, അനുഗ്രഹീതൻ, അതാണ് അതിന്റെ മാന അർത്ഥം. പറഞ്ഞത് മനസ്സിലാണ്ടോ? ചില ആളുകൾ ഇത് മനസ്സിലായിട്ടും മനസ്സിലാക്കാത്ത രീതിയിൽ മുസ്ലിയാക്കന്മാരുടെ ഒക്കെ പ്രസംഗത്തിൽ കേൾക്കാമ്പോ വഹാബികളുടെ പടച്ചോ എന്ന് പറഞ്ഞാൽ രണ്ട് കൈയും വലത്താണ്, രണ്ട് കൈയും വലത്താണ്. അപ്പൊ ഒരാൾക്ക് രണ്ട് കൈയും വലത്തായിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയ ഈ ചിത്രീകരണം അതെന്തുകൊണ്ടാണ്? ഇത് ഇങ്ങനെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ജഹിൽ വിവരക്കേട് കൊണ്ടാണ്. അത് എന്റെ ഉദ്ദേശം ഇതാണ്, ഇരു കരങ്ങളും യമീനാണ് എന്ന് പറഞ്ഞാൽ ഇരു കരങ്ങളും എന്താണ്? ബർക്കത്തുള്ളതാണ്. മനുഷ്യരുടെ കരങ്ങളുടെ ഈ വകഭേദം ഉണ്ടല്ലോ, ഈ പിന്നത് വകതിരിവ്, അത് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അള്ളാഹ്ക്ക് ഇരു കരങ്ങളുണ്ട്, രണ്ട് കരങ്ങളും യമീനാണ്, അനുഗ്രഹീതമാണ്. ഏതായാലും അല്ലദീന എന്നിട്ട് അതാണ് ഹദീസിന്റെ തുടക്കം. എന്താ ഇന്നൽ മുഖുസിദ്ദീൻ, തീർച്ചയായും നീതിമാന്മാർ, അല മനാബിദ മിന്നൂരിൻ, പ്രകാശത്തിന്റെ പീഠങ്ങളിലാണ്, മെമ്പറുകളിലാണ്. അൻ യമീൻ ഇർ റഹ്മാൻ, അള്ളാഹുവിന്റെ വലത് ഭാഗത്ത്. അന്ത്യനാളിൽ അവർക്കുള്ള സ്ഥാനമാണത്. അല്ലദീന യഅദിലൂന ഫീ ഹുക്മിഹിം, തങ്ങൾ വിധിച്ചതിൽ നീതി പാലിക്കുന്നവർ. അതേപോലെ തന്നെ ഫീ അഹ്ലിഹിം, കുടുംബത്തോട് നീതി പാലിച്ചവർ. വമവലു, തങ്ങൾ ഏറ്റെടുത്ത വിഷയങ്ങളിൽ നീതി പാലിക്കുന്നവർ. അപ്പൊ നീതിയിൽ വർത്തിക്കുന്നവർ എല്ലാ മേഖലകളിലും അവർ അള്ളാഹുവിന്റെ വലത് ഭാഗത്ത്, പ്രകാശത്തിന്റെ മെമ്പറുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, പ്രകാശത്തിന്റെ മെമ്പറുകളിലായിരിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കാരണം ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിത്തീൻ, അള്ളാഹു മുഖ്സിത്തീങ്ങളെ, നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. എന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ നീതി പാലിക്കുക എന്ന് പറഞ്ഞാൽ, പിന്നെ വിധിയിൽ നീതി എന്ന് പറഞ്ഞാൽ മനസ്സിലായി. വാദിയും പ്രതി ഒരു കേസ് ഏറ്റു വന്നിട്ടുണ്ടെങ്കിൽ നീതിയിൽ എന്ത് ചെയ്യണം? വിധിക്കണം. നീതിയോട് കൂടിയിട്ട് എന്ത് ചെയ്യണം? വിധിക്കണം. വാദിയുണ്ട്, പ്രതിയുണ്ട്, എങ്ങനെ വിധിക്കേണ്ടത്? നീതിയോട് കൂടിയിട്ടാണ് വിധിക്കേണ്ടത്. അലി റളിയല്ലാഹു തആലാനു ഷുറൈഹ് ബിൻ ഖാദിന്റെ അടുക്കലേക്ക് ഒരു കേസ് ഏറ്റു വന്നു. അലി ആരുടെ പടയങ്കി കൂഫയിൽ നഷ്ടപ്പെട്ടു, യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന പടയങ്കി കൂഫയിൽ നഷ്ടപ്പെട്ടു. ആ പടയങ്കിയാണെങ്കിൽ അലിയാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ഒരു പടയങ്കിയാണ്, അത് അദ്ദേഹത്തിന്റെ വലിയ ഹൃദ്യമായിട്ടുള്ള ഒരു സ്വത്താണ്. ആ പടയങ്കി നഷ്ടപ്പെട്ടു. പിന്നെ ആ പടയങ്കി കാണുന്നത് ഒരു യഹൂദന്റെ കയ്യിലാണ്, ജൂതന്റെ കയ്യിലാണ്. അങ്ങനെ അലിയാരെ ചെയ്ത് ജൂതനെ പിടികൂടി. അങ്ങനെ ഷുറൈഹുൽ ഖാദിയാണ് അന്നത്തെ ജഡ്ജി, കൊണ്ടുപോയി. എന്നിട്ട് ഖാദിനോട് അലിയാരി പറഞ്ഞു, അലിയാരെ അമീറുൽ മുഅ്മിനീനാണ്, ഖലീഫയാണ്. എന്നിട്ട് ഖാദിനോട് പറയാണ്, ഈ അങ്കി എന്റേതാണ്, ഈ ജൂതന്റെ കയ്യിലുള്ള ഈ അങ്കി എന്റേതാണ്. അപ്പൊ ഖാദി ഷുറൈഹുൽ ഖാദി പറയാണ് പിന്നെ ജൂതനോട്, അലി പറയുന്നത് ശരിയാണോ? അപ്പൊ പറയാണ്, ഇതിൻ്റെതാണ്, എന്റെ കയ്യിലാണുള്ളത്. അലിൻ്റെതാണെങ്കിൽ അലിന്റെ കയ്യിലല്ല ഉണ്ടാക്കുക, ഞാൻ എന്റെ കയ്യിലല്ല ഉള്ളത്, അത് ഇതിൻ്റെതാണ്. അപ്പോ വാദി അലിയാണ്, പ്രതി ആരാ? ജൂതനാണ്. ഷുറൈഹ് പറഞ്ഞ, അലി നിങ്ങൾ തെളിവ് കൊണ്ടുവരണം. കാരണം എന്താ, അൽ ബയ്യനത്തു അലൽ മുദ്ദഈ, തെളിവ് കൊണ്ടുവരേണ്ടത് വാദിയാണ്, അതുകൊണ്ട് തെളിവ് കൊണ്ടുവരണം പറഞ്ഞു. അപ്പൊ അലിയാർ പറഞ്ഞു, രണ്ട് സാക്ഷി ഉണ്ട് എന്ന് പറഞ്ഞു. ആരാണ് പറഞ്ഞു? ഒന്ന് ഹസനാണ്, മകൻ ഹസൻ. മറ്റൊന്ന് എന്റെ അടിമ ഗുലാമായ ഖംബറാണ്, ഖംബറും അതേപോലെ മകൻ ഹസനുമാണ്. അപ്പൊ ഷുറൈഹ് ഖാദി പറഞ്ഞു ഖലീഫനോട് പറയുന്നത്, വാപ്പാക്ക് അനുകൂലമായിട്ട് മകന്റെ സാക്ഷ്യം സ്വീകരിക്കാൻ പാടില്ല ഇസ്ലാമിൽ. വാപ്പാക്ക് അനുകൂലമായിട്ട് മകന്റെ സാക്ഷ്യം സ്വീകരിക്കൂല. കമ്പറൊക്കെ അന്യനാണ്, അടിമയാണ്, സ്വീകരിക്കും. ഒരു സാക്ഷിയായിട്ടുള്ളു മകന്റെ സാക്ഷി, രണ്ട് സാക്ഷി വേണ്ടേ? മകന്റെ സാക്ഷ്യം തിരസ്കരിക്കും, പറ്റൂല എന്ന് പറഞ്ഞു. ഇത് ഖലീഫനോടാണ് പറയുന്നത്, ആര്? ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഖാദി. ഇത് ജൂതൻ കേട്ടതോടുകൂടിയിട്ട് ജൂതൻ അവിടെ വെച്ച് പറയാണ്, ഒരു ഖലീഫയോടുള്ള നീതി അത് അതിന്റെ വിഷയം എങ്ങനെയാണ് എങ്കിൽ, അതായത് പിന്നെ ഇത്ര നീതിപൂർവമാണ് ഖലീഫയുടെ വിഷയത്തിൽ വരെ നിങ്ങളുടേത് എങ്കിൽ അങ്കി, പിന്നെ ഇത് അലിയാരുടേതാണ്, സിഫീൻ യുദ്ധ നാളിൽ ഞാൻ മോഷ്ടിച്ചതാണ്, ഞാൻ എടുത്തതാണ്, അതുകൊണ്ട് അലി അങ്കിയുടേതാണ്, ഞാൻ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ യഹൂദൻ അവിടെ വെച്ചിട്ട് ഇസ്ലാം സ്വീകരിക്കണം. അല കുല്ലിൻ, പിന്നെ അതാണ് നീതി, ഹുക്കുമിലുള്ള നീതി, വിധിയിലുള്ള നീതി. പിന്നെ കുടുംബത്തിൽ നീതി എന്താ? കുടുംബത്തിൽ നീതി എന്നാൽ ഭാര്യനോട് നീതി, ഒന്നിലേറെ ഭാര്യമാരുണ്ടെങ്കിൽ ആ ഭാര്യമാർക്കിടയിൽ നീതി കാണിക്കൽ, വസ്ത്രത്തിന്റെ കാര്യത്തിൽ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, പാർപ്പിടത്തിന്റെ കാര്യത്തിൽ, ജീവിത ചെലവുകൾ, നഫഖാത്തുകൾ, അതിന്റെ വിഷയത്തിലുള്ള നീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ട് ഭാര്യമാരുണ്ടായി, ഒരു ഭാര്യയെ പരിഗണിച്ചു മറ്റൊരു ഭാര്യയെ വിഗണിച്ചിട്ടുണ്ട് എങ്കിൽ അന്ത്യനാളിൽ ഒരു ഭാഗം ചെരിഞ്ഞായിരിക്കും അയാൾ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വരിക എന്നാണ്. അത് മുസീബത്താണ്. അതേപോലെ തന്നെ മക്കൾക്കിടയിൽ നീതി. കുറെ മക്കളുണ്ട്, ഒരു മകനോട് പ്രത്യേക ചായ്വ്, എന്നിട്ട് ആ മകന് സ്വത്ത് നൽകുക, അല്ലെങ്കിൽ ആ മകന് പ്രത്യേകം പരിഗണന നൽകുക, മറ്റ് മക്കളെ വിഗണിക്കുകയെങ്കിൽ അത് അനീതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു തആല എന്നോട് പറഞ്ഞ, അദ്ദേഹം നുഅ്മാൻ ഇബ്നു ബഷീർ പിന്നെ മകന് പിന്നെ സ്വത്ത് പ്രത്യേകം കൊടുത്ത്, എന്നിട്ട് പിന്നെ അപ്പൊ ഭാര്യ ഇത് അറിഞ്ഞ് ഭാര്യ പറഞ്ഞ് ഒരു മകന് മാത്രങ്ങളെ സ്വത്ത് കൊടുക്കേ, ഇത് അള്ളാഹ് റസൂലിനോട് ഞാൻ പറഞ്ഞിട്ട് തന്നെ കാര്യം നട്ടത് ചെയ്ത് റസൂൽദാന മുമ്പിൽ വന്നിട്ട് ഇവര് പറഞ്ഞത് അവന് വിളിച്ച് എന്നിട്ട് ചോദിച്ച് പിന്നെ നൊമാൻ ഇബ്നു ബഷീർ വാപ്പ ബഷീറാണ് ചെയ്തത്. അപ്പൊ ചോദിക്കണം നിങ്ങൾ അങ്ങനെ ചെയ്തു ഒരു മകന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ പറഞ്ഞത് അതെ അദ്ദേഹം കൊടുത്തിട്ടുള്ളൂ. അപ്പൊ റസൂല്ലാ പറഞ്ഞ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഈ മക്കളൊക്കെ വലുതായിട്ട് നിങ്ങൾക്ക് പിന്നെ പുണ്യം ചെയ്യുമ്പോ വാപ്പ എന്നുള്ളവർക്ക് വലുതായിട്ട് നോക്കണല്ലോ, അവരെല്ലാവരും തുല്യമായിട്ട് നിങ്ങളെ നോക്കണം നിങ്ങൾക്ക് ആഗ്രഹമല്ലേ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ റസൂല്ലല്ലാഹി അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞു എങ്കിൽ എഴുതിലു ബൈന ഔലാദിക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതിയോട് കൂടിയിട്ട് പെരുമാറണം, നീതിപൂർവ്വം കൊടുക്കണം. റസൂലിന്റെ ദേശത്തിൽ പറഞ്ഞു എന്നാണ് ഇതെല്ലാ തുഷീദിനി അലജൂർ, നിന്റെ അന്യായത്തിന് നീ എന്നെ കൂട്ടു നിർത്തല്ലേ സാക്ഷിയാക്കല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ട് പറഞ്ഞു എന്ന്. അലാ കുല്ലിൻ പിന്നെ മക്കളുടെ കുടുംബത്തിന്റെ വിഷയത്തിൽ, അതേപോലെ തന്നെ ഉമ വലു എന്ന് പറഞ്ഞ തങ്ങളെ ഏറ്റെടുത്ത വിഷയത്തിൽ, അതേപോലെ ഹുക്കുമിൽ വിധിയിൽ ഇതിലൊക്കെ നീതി പാലിക്കുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളമാണ് പറഞ്ഞത് അവരെന്താണ് അലാ മനാബിറ മിൻ നൂരിൻ അൻ യമീനിർ റഹ്മാൻ, പരമകാരുണികനായ അള്ളാഹുവിന്റെ വലതു ഭാഗത്ത് അവർ സ്വർഗത്തിൽ പിന്നെ പ്രകാശത്തിന്റെ സിംഹാസനങ്ങളിൽ ആദരിക്കപ്പെടുന്നവരായിരിക്കും എന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന അല്ലാഹു യുഹിബ്ബുൽ മുഖസിത്തീൻ. നമ്മളിപ്പോ ഈ ആയത്തെ പറഞ്ഞു വൈൻ ത്വായിഫത്താനി മിനൽ മുഅ്മിനീന ഖത്തലു. ഈ ആയത്ത് അവതരിക്കാനൊരു അവതരണ പശ്ചാത്തലമുണ്ട്. അത് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം. പിന്നെ അനസ് റളിയല്ലാഹു തആല എന്ന് പറയാണ് ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബികൾ പറഞ്ഞു റസൂലെ നിങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലിനെ ഒന്ന് സന്ദർശിക്കണം എന്ന് പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ ആരാ? ആ മുനാഫിക്കുകളുടെ റസാണ്, റസുൽ മുനാഫിഖ്, റസുൽ നിഫാഖ്, കപടന്മാരുടെ തലവനാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ അയാൾ ഔസുകാരനാണ്, ഔസാണ്, അതായത് പിന്നെ ഔസ് ഖസ്റജ് ഗോത്രത്തിൽ ഔസ് ഗോത്രക്കാരനാണ്. മാത്രമല്ല ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ ആയിരുന്നു മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വന്നതിന് മുമ്പ് അവരുടെ നേതാവ്. അവരിങ്ങനെ പിന്നെ കിരീടം ഒരുക്കിയിട്ട് തങ്ങളുടെ രാജാവാക്കി വാഴ്ത്താൻ ഒരുങ്ങി നിൽക്കായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലിനെ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതോടുകൂടി കവി പറഞ്ഞ മാതിരി തല സബാഹു വഅത്ഫ അൽ ഖിന്ദീല, പ്രഭാതം ഉദിച്ചാൽ പിന്നെ വളക്കിന് സ്ഥാനമല്ല. അതോടുകൂടി പിന്നെന്തായി അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂല് ആകെ ഇച്ഛാഭംഗപ്പെട്ട് നിരാശപ്പെട്ട് അത് പിന്നെ അസൂയയായി ശത്രുതയായിട്ടാണ് അവനെന്ത് ചെയ്തത്, കപടനായിട്ട് പരിണമിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിന്നെ അടങ്ങാത്ത പകയും തികഞ്ഞ ശത്രുതയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലിന്. സഹാബികൾ നിങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലിനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കഴുതപ്പുറത്ത് ആണ് പോണത് അയാളെ നാട്ടിൽ, അയാളുടെ സ്ഥലത്തേക്ക് അയാളെ കാണാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴുതപ്പുറത്ത് പിന്നെ സഞ്ചരിച്ചു. സഹാബികൾ റസൂലുള്ളാഹിനെ അനുഗമിച്ചു. അവര് ശരിക്ക് പാദരക്ഷ പോലും ഉണ്ടായിരുന്നില്ല, നടന്നാ പോണത്. റസൂലുള്ളാഹിന്റെ പിന്നിൽ അവര് നടന്നാണ് പോണത്. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലിന്റെ അടുത്ത് എത്തിയപ്പോ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ് പിന്നെ യാ മുഹമ്മദ് ലഖദ് ആദാനി റീഹു ഹിമാരിക്, മുഹമ്മദെ തങ്ങളുടെ കഴുതന്റെ നാറ്റം മണം അതെന്നെ അലോസരപ്പെടുത്തി, എന്നെ പിന്നെ അലോസരപ്പെടുത്തി എന്ന് പറഞ്ഞു. നിന്റെ കഴുതയുടെ മണം അതെനിക്ക് അലവസരാക്കി എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയാൾ ഇകഴ്ത്തി പിന്നെ സംസാരിച്ചു. അയാളെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കുക എന്നുള്ളതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാഗതനോട് അങ്ങനെ ഒരാൾ പറയാന്ന് പറഞ്ഞാൽ അതും ആഗതനാരാ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇത് സഹാബികൾ തീരെ ഇതാക്കില്ല. അതിൽ അൻസാരികളിൽപ്പെട്ട ഒരു വ്യക്തി, റസൂലുള്ളാഹിനെ അനുഗമിച്ച ഒരു വ്യക്തി പറഞ്ഞു വല്ലാഹി ലരീഹു ഹിമാരി റസൂലില്ലാ അത്യബു റീഹമിൻക, അള്ളാഹുവാണ് സത്യം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ കഴുതയുടെ മണം നിന്റെ മണത്തേക്കാൾ ഉത്തമമാണ് എന്ന് പറഞ്ഞു. ആരോട്? അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലിനോട്. അതോടുകൂടി അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ആകെ ജാലിയനായി, അയാൾ ദേഷ്യപ്പെട്ട്. മാത്രമല്ല പിന്നെ ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ ഔസുകാരനാണ്. അപ്പൊ ഈ ഗോത്രം ചിന്ത ഉണ്ടല്ലോ, അത് ഉണ്ട്. ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലിനോട് നിന്റെ നാറ്റത്തേക്കാൾ ഉത്തമമാണ് റസൂലുള്ളാഹിന്റെ കഴുതന്റെ നാറ്റം എന്ന് പറഞ്ഞില്ലേ, അത് പിന്നെ ഈ ഔസ് സഹാബികൾ തന്നെയുള്ള ഔസുകാരുണ്ടല്ലോ അവർക്കും അത്ര പിടിച്ചില്ല, കാരണം അവരെ ഗോത്രക്കാരനെയാണ് ആ പറഞ്ഞത്. ഈ ഗോത്രചിന്ത ഒരു മഹാഷ്കാലാണത്, ഇടയ്ക്കിടയ്ക്ക് അത് ഇങ്ങനെ ഉയർന്നു പൊങ്കും. അതോടുകൂടി എന്തായി, സഹാബികളിൽ ഒരു കശഫിഷയായി, അവർക്കിടയിൽ വർത്താനായി, ചില പ്രയോഗങ്ങളും ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും. സഹാബികൾ രണ്ട് വിഭാഗമായി, അവരങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി. കാരണം ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ സുലൂല് മുസ്ലിങ്ങളിൽ അറിയപ്പെടുന്ന ആളാണല്ലോ, മുനാഫിക്കാണെങ്കിലും മുസ്ലിമീങ്ങളിൽ അറിയപ്പെടുന്ന ആളാണ്. അത് കാരണത്താൽ മുസ്ലിമീങ്ങൾക്കിടയിൽ അന്ന് അവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം അതിന്റെ വിഷയത്തിലാണ് എന്ന് തുടങ്ങുന്ന ആയത്ത് അവതീർണമായത് എന്നാണ് ഇമാം ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളത്. വേറൊരു സംഭവം ഇതേപോലെ പറയപ്പെടുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഅദ് ബിൻ ഉബാദയെ കാണാൻ പോയി. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു രോഗിയായിട്ട് കിടക്കുകയാണ്. രോഗി ആ രോഗ സന്ദർശനം റസൂലുള്ള നടത്തിയപ്പോ ഇതേപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഞ്ചരിക്കുന്നത് പിന്നെ തന്റെ കഴുത പുറത്താണ്. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലിന്റെ വീടിനരികിലൂടെയാണ് പോകുന്നത് സഅദ് ബിൻ ഉബാദയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോ അവളും അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ അയാൾക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ ഇതാണ്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിക്കാൻ ഒരു അവസരം കിട്ടുമ്പോഴൊക്കെ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അയാളുടെ ജോലി. കാര്യമായിട്ട് മുമ്പ് എനിക്ക് വേറെ പരിപാടിയില്ല. അപ്പോ അപ്പളും പറഞ്ഞു, മുഹമ്മദെ നിന്റെ ഈ കഴുതയുടെ നാറ്റം അതെന്നെ അലവസരപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അത് റസൂലിനെ ഇകഴ്ത്താൻ വേണ്ടിയിട്ട്, കൊച്ചാക്കാൻ വേണ്ടിയിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു റവാഹ, അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ, രോഗ സന്ദർശനം കാണാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ. അദ്ദേഹത്തിന് തീരെ ദേഹിച്ചില്ല. അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലിനെ ശകാരിക്കുകയും ആക്ഷേപിക്കുകയും, അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഖസ്റജിയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂല ഔസ് ഗോത്രക്കാരനാണ്. അപ്പൊ ഔസും ഖസ്റജും ആകുമ്പോ എന്തായി, അതൊരു ഗോത്ര പ്രശ്നമായിട്ട് മാറി. അവരെന്ത് ചെയ്ത് പിന്നെ അന്യോന്യം കലഹിച്ച്. അപ്പൊ ആ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. രണ്ടായാലും പിന്നെ അതിന്റെ മൂലകാരണാരാണ് ഈ റസുൻ നിഫാഖ്, കപടന്മാരുടെ തലയായ അബ്ദുള്ള ഇബിനു ഉബൈ ഇബിനു സുലൂൽ ആണ്. ഈ തൊട്ടായത്തും കൂടി നമ്മൾ അർത്ഥം പറയാം. എന്നിട്ട് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വതുൻ ഫഅസ്ലിഹു ബൈന അഖവൈകും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വതുൻ, ഇവിടെ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ എന്താണ്, സുൽഹ് ഉണ്ടാക്കാനാണ് അല്ലെ. ഫഅസ്ലിഹു ബൈനഹുമ, രണ്ട് മുഅ്മിനീങ്ങൾക്കിടയിൽ രണ്ട് കക്ഷികൾക്കിടയിൽ പ്രശ്നം ഉണ്ടായാൽ സുൽഹ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഫൈൻ ഫഅത് ഫഅസ്ലിഹു ബൈനഹുമ ബിൽ അദ്ൽ, സുൽഹ് ഉണ്ടാക്കാൻ പറഞ്ഞു മുഅ്മിനീങ്ങൾക്കിടയിൽ. അതിന്റെ കാരണം പറയാണ്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വതുൻ ഫഅസ്ലിഹു ബൈന അഖവൈകും. അതാണ് ഇന്നമ ഇന്നമാണ് തീർച്ചയായും. ഈ തീർച്ചയായും എന്നുള്ള ഇന്ന ഉണ്ടല്ലോ, ആ ഇന്ന തൗക്കീദിന്റെയും തഴലീലിന്റെയും അദാത്താണ്. തൗക്കീദിന്റെയും ഇന്ന അവിടെ മായും കൂടിയാണ് വന്നത്, അത് ഹസറിന് വേണ്ടിയാണ്, ഹസറിന്റെ മാനക്ക്. അത് തൗക്കീദിനാണ്, തൗക്കീദിനാണ് തീർച്ചയായും എന്നുള്ള അർത്ഥത്തിന്. പിന്നെ തഴലീലിയാണ്, എന്താ തഴലീൽ, ആ കാരണം പറയാനാണ്. അതായത് എന്തുകൊണ്ടാണ് സുൽഹ് ഉണ്ടാക്കുന്നത്, കാരണം മുഅ്മിനീങ്ങൾ ആരാണ്, മുഅ്മിനീങ്ങൾ ഇഖ്വത്താണ്. അതാണ് ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ ഇഖ്വത്തുൻ, ഇഖ്വത്തുൻ ആ സഹോദരങ്ങളാണ്. സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വാപ്പാനിമാനി മക്കൾ എന്നാ അല്ല, ഇഖ്വത്തുൻ ഫിദ്ദീൻ, ഇഖ്വത്തുൻ ആ ഫിദ്ദീൻ, ആദർശത്തിൽ സഹോദരങ്ങളാണ്. ഇഖ്വത്തുൻ ഫിദ്ദീൻ, മതത്തിൽ സഹോദരങ്ങളാണ് ആര്, മുഅ്മിനീങ്ങൾ. അപ്പോ നിങ്ങൾ സുൽഹ് ഉണ്ടാക്കണം എന്ന് ഇവിടെ പറഞ്ഞ് അതിന്റെ കാരണം പറയാണ്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, കാരണം മുഅ്മിനീങ്ങൾ സഹോദരങ്ങളാകുന്നു, മുഅ്മിനീങ്ങൾ സഹോദരങ്ങളാണ്. അപ്പൊ ആ സഹോദര്യത്തിൽ മുഅ്മിനീങ്ങൾ നിലനിൽക്കണം. അതിനെന്ത് വേണം, മനുഷ്യരാണ് മുഅ്മിനീങ്ങൾ എന്ന നിലയ്ക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായേക്കും. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം, സുൽഹ് ഉണ്ടാക്കണം. സുൽഹ് ഉണ്ടാക്കിയിട്ട് ആ സഹോദര്യത്തിൽ മുസ്ലിമീങ്ങൾ നിലനിൽക്കണം എന്നുള്ളതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ആവശ്യപ്പെടുന്നത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, ഇഖ്വത്തും ഫിദ്ദീൻ, മതത്തിലാണ് സഹോദരങ്ങൾ. എന്തില്ലല്ല, ഇഖ്വത്തും ഫിൻ നസബ്, കുടുംബ ബന്ധത്തിലല്ല, മതത്തിലുള്ള സഹോദര്യത്തിന്റെ പ്രത്യേകത ഇതാണ്, കൂടുതൽ സുദൃഢം. മതത്തിലുള്ള സഹോദര്യാണ് കൂടുതൽ സുദൃഢം കുടുംബത്തിലുള്ള സഹോദര്യത്തെക്കാൾ. കാരണം കുടുംബത്തിലുള്ള സഹോദര്യമുണ്ടല്ലോ, അത് ചിലപ്പം മുറിയും. എങ്ങനെ മുറിയാ, ഇപ്പൊ ഒരു സഹോദരൻ കാഫിറാണ്, ഒരു സഹോദരൻ മുസ്ലിമാണ്, സഹോദരി ഉണ്ടാവുമോ, മുറിയും. അതേസമയം ഈ സഹോദരി ഒരിക്കലും മുറിയില്ല, ആദർശത്തിലുള്ള സഹോദരി ഒരിക്കലും എന്തില്ല, മുറിയില്ല, മറ്റേത് മുറിഞ്ഞേക്കും. അപ്പൊ ഏതാ സുദൃഢം? ഇതാണ് സുദൃഢം. ആ സുദൃഢമായ സാഹോദര്യം അതിനെ കാത്തു സൂക്ഷിക്കാനാണ് പ്രശ്നങ്ങൾ വരുമ്പോ സുലഹ് ഉണ്ടാക്കാൻ പറഞ്ഞു. അതാണ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വതുൻ ഫഅസ്ലിഹു ബൈന അഖവൈകും. ഫഫൗൽ ഫസീഹ, മുസ്ലിമീങ്ങൾ സഹോദരന്മാരാണ്, ആ സാഹോദര്യത്തിൽ അവർ നിലനിൽക്കുവാൻ. അതാണ് ഫഉൽ ഫസീഹ, അതിന്റെ അർത്ഥം അവിടെ ഒരു ജുംല സങ്കല്പിക്കണം എന്നുള്ളതാണല്ലോ. ആ സാഹോദര്യത്തിൽ അവർ വർത്തിക്കുവാൻ. അസ്ലിഹു ബൈന അഖവൈക്കും, നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ സുൽഹ് ഉണ്ടാക്കണം. അസ്ലിഹു, നിങ്ങൾ സുൽഹ് ഉണ്ടാക്കണം. ബൈന അഖവൈക്കും, അഖവൈക്കും യജ്മാനാത്തു അഖവാനിയാണ്, രണ്ട് സഹോദരങ്ങളാണ് അല്ലേ. അഖവാനി അഖവൈനി, രണ്ട് സഹോദരങ്ങളാണ്. അഖവൈക്കും, നിങ്ങളുടെ ഇരു സഹോദരങ്ങൾക്കിടയിൽ എന്നാണ്, നിങ്ങൾ സുൽഹ് ഉണ്ടാക്കണം എന്നാണ്. ഫാസിഹു ബൈന അഖവൈക്കും, നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ സുലഹ് ഉണ്ടാക്കണം. ഇവിടെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ എത്രയാ അവരുടെ എണ്ണം? രണ്ടാണ്. എന്തിനാ രണ്ടെണ്ണത്തിനെ പറഞ്ഞ്? ആ പ്രശ്നം ഉണ്ടാകുന്നത് ഏറ്റവും ചുരുങ്ങിയത് ആർക്കിടയിലായിരിക്കും? ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ചുരുങ്ങിയ എണ്ണ രണ്ടാളായിരിക്കും. ഇപ്പൊ രണ്ടാളുകൾക്കിടയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സുലഹാക്കണമെങ്കിൽ, രണ്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ എന്താ, അത് പറയേണ്ടതില്ല, നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, സുലഹ് ഉണ്ടാക്കണം. അപ്പൊ പ്രശ്നം ഉണ്ടാകാൻ ചുരുങ്ങിയത് ഒരാൾ തന്നെ മാന്തിയോണ്ടിരിക്കുമല്ലോ, വേറൊരാളുകൂടിയും വേണ്ടേ? അപ്പൊ രണ്ടാളുകൾ വേണം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ. രണ്ടാളുകൾക്കിടയിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സുലഹ് ഉണ്ടാക്കണം. അപ്പൊ രണ്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലോ ആ പ്രശ്നങ്ങൾ പിന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതുകൊണ്ട് നിങ്ങൾ സുലഹ് ഉണ്ടാക്കണം എന്നുള്ളതാണ് അതിന്റെ തേട്ടം. ഫഅസ്ലിഹു ബൈന അഖവൈക്കും വത്തഖുല്ലാ ലഅല്ലകും തുർഹമുൻ. വത്തഖുല്ലാ വാവാത്തിഫിന്റെ ഉമ എന്ന അർത്ഥത്തിൽ, ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിൽ തഖ്വയുള്ളവരാകുകയും വേണം. തഖ്വയുള്ളവർ എന്നാണ് എന്താ, അള്ളാഹ് നമ്മൾ സൂക്ഷിക്കണം, വിധി വിലക്കുകളെ മാനിച്ചുകൊണ്ടായിരിക്കണം സുലഹ് ഉണ്ടാക്കേണ്ടത്. അപ്പോ വത്തഖുല്ലാ എന്ന് ഈ സുലഹ് ഉണ്ടാക്കുന്നതിന്റെ കൽപ്പനക്കൊപ്പം വന്നത് എന്തിനാറിയോ, തഖ്വയുടെ അടിസ്ഥാനത്തിലായിരിക്കണം നിങ്ങൾ സുലഹ് ഉണ്ടാക്കേണ്ടത്. തഖ്വയുടെ അടിസ്ഥാനത്തിലായിരിക്കണം സുലഹ് ഉണ്ടാക്കേണ്ടത്. ഫഅസ്ലിഹു ബൈന അഖവൈക്കും വത്തഖുല്ലാ, അള്ളാഹുവിൽ നിങ്ങൾ തഖ്വയുള്ളവരാകുകയും വേണം. ലഅല്ലകും തുർഹമൂൻ, ലഅല്ലകും തുർഹമൂൻ എന്താ, നമ്മൾ സഹോദരങ്ങൾക്കിടയിൽ സുലഹ് ഉണ്ടാക്കി, അത് തഖ്വയുടെ അടിസ്ഥാനത്തിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് ലഭിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കും. ഇവിടെ ചില വിശ്വാസപരമായ വിഷയങ്ങളുണ്ട് ഇതിൽ. പിന്നെ സുൽഹുമായി ബന്ധപ്പെട്ട് വിശ്വാസപരമായിട്ട് ചില പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്, ചില ചരിത്രങ്ങളും. ഇൻഷാല്ലാ അത് നമുക്ക് ടൈം എടുക്കും. ഒന്ന്, സുൽഹിന്റെ പ്രാധാന്യം, സുൽഹിന്റെ പ്രാധാന്യം ഇസ്ലാമിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ അലാ ഉഖ്ബിറുക്കും അലാ ഉനബ്ബിയുക്കും നമസ്കാരത്തേക്കാൾ, നോമ്പിനേക്കാൾ, സകാത്തിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു പദവി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. അപ്പൊ സഹാബികൾ സഭ കേട്ടും, അത് നമസ്കാരത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു പദവി നോമ്പിനേക്കാൾ, സകാത്തിനേക്കാൾ. അപ്പൊ എന്നിട്ട് റസൂലുള്ള പറയുന്നത് എന്താണ് ആ പദവി? അത് ഇസ്ലാഹു ദാത്തിൽ ബൈൻ, ഇസ്ലാഹു ദാത്തിൽ ബൈൻ എന്താ, ഇസ്ലാഹാണ്, രണ്ട് അകന്നു നിൽക്കുന്ന, തെറ്റി നിൽക്കുന്നവർക്കിടയിൽ ഉണ്ടാക്കുന്ന സുൽഹാൻ, ഇസ്ലാഹു ദാത്തിൽ ബൈൻ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ലിഅന്ന ഫസാദ ദാത്തിൽ ബൈനി ഹിയൽ ഹാലിഖ, കാരണം രണ്ടാളുകൾക്കിടയിലുള്ള പിണക്കം, തെറ്റ് അതാകുന്നു ഹാലിഖത്ത്. ഹാലിഖ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹാലിഖത്ത് അല്ലദി തഹ്ലിഖുദ്ദീൻ, മതത്തെ പോക്കുന്ന, മതത്തെ നീക്കുന്ന സംഗതിയാണ് ഫസാദ്, രണ്ടാളുകൾക്കിടയിലെ പിണക്കം. അപ്പൊ രണ്ടാളുകൾക്കിടയിലുള്ള പിണക്കം അതായ അവരുടെ മതനിഷ്ഠയെ തന്നെ പോക്കും. അതുകൊണ്ട് തന്നെ രണ്ടാളുകൾക്കിടയിലുള്ള ഇടയിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സുലഹ് ഉണ്ടാക്കൽ, അത് അഫ്ദലു ദറജത മിന സിയാമി വസ്സലാത്തി വസ്സദഖ, ദാനധർമ്മത്തേക്കാൾ, അതേപോലെ നിസ്കാരത്തേക്കാൾ, നോമ്പിനേക്കാൾ പദവി കൂടുതൽ ശ്രേഷ്ഠമായതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് ഈ സുലഹ് ഉണ്ടാക്കുന്നതിന്റെ പ്രാധാന്യത്തെയാണ് അറിയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ഇന്ന ലാ നുദീഉ അജ്റൽ മുസ്ലിഹീൻ, വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു ഇന്ന തീർച്ചയായും നാം ലാ നുദിയു അജ്റൽ മുസ്ലിഹീൻ, സുലഹുണ്ടാക്കുന്നവരുടെ പ്രതിഫലത്തെ പാഴാക്കൂലെന്നാണ്. സുലഹുണ്ടാക്കുന്നവരുടെ പ്രതിഫലത്തെ അള്ളാഹു സുബ്ഹാനഹു വതാല പാഴാക്കൂല എന്നാണ്. അവർക്ക് മഹത്തായ പ്രതിഫലം ഉണ്ട് എന്നതിന്റെ അർത്ഥം. ഇതേപോലെ വേറെയും ഹദീസുകൾ കാണാൻ സാധിക്കും, ഈ ആളുകൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ അതിൽ രഞ്ജിപ്പുണ്ടാക്കുന്നതിന്റെ മഹത്വം, അതിൽ രഞ്ജിപ്പുണ്ടാക്കുന്നതിന്റെ മഹത്വം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഖുബ നിവാസികൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായി, ഖുബ നിവാസികൾക്കിടയിൽ. അപ്പൊ റസൂലുള്ള സഹാബത്തിനോട് പറയാണ് ഇദ്ഹബു ബിനാ നുസ്ലിഹു ബൈനഹും, നമുക്ക് പോകാം എന്നിട്ട് നമുക്ക് അവർക്കിടയിൽ സുലഹ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ റസൂലുള്ള വേഗം മദീനത്തിന് ഖുബയിലേക്ക് പോയിന്നാണ്. അവരുടെ ഇടയിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോ മനസ്സിലായില്ലേ. അതേപോലെ പിന്നെ ഫാത്തിമ തെറ്റിയ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹുവിന്റെ അടുക്കൽ പോയി. അങ്ങനെ അലിയാര് ചോദിച്ചു. അപ്പൊ അലിയാർ ഫാത്തിമ റളിയല്ലാഹു പറഞ്ഞു പിന്നെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി ഞങ്ങളുടെ ഇടയിൽ, അങ്ങനെ ഇവിടുന്ന് പിണങ്ങി പോയതാണെന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഐനഹു ഐനഹു പറഞ്ഞിട്ട് അലിയാരെ തിരഞ്ഞു നടക്കുകയാണ്. അപ്പോഴാണ് പള്ളിയിൽ മണ്ണിൽ കിടക്കുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുമ്യാ അബാ തുറാബ് കുമ്യാ അബാ തുറാബ്, മണ്ണിൽ കിടക്കല്ലേ, അപ്പൊ അബാ തുറാബ് എന്ന് മണ്ണിന്റെ വാപ്പാന്ന് അതിന്റെ അർത്ഥം. മണ്ണും കുട്ടി അറിയില്ല. ഇപ്പൊ അതേപോലെ എന്ത് ചെയ്ത് തമാശിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാരെ വിളിച്ച് പിന്നെ അവർക്കിടയിൽ സുലഹുണ്ടാക്കിയതാണ്. വേറെയും സംഭവങ്ങൾ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുലഹിന് അമിത പ്രാധാന്യം കൽപ്പിക്കുകയും പ്രശ്നങ്ങൾ തീർക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്തതായ സംഭവങ്ങൾ, അത് വളരെ പിന്നെ അനിവാര്യമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ഒരു യുഗത്തിൽ കൂടിയാണ് നമ്മളുള്ളത്. വെറുതെ ഇങ്ങനെ തെറ്റിപ്പണങ്ങി അതും നാലുക്കാലിന്റെ മസലയിൽ നടക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അത് നമ്മളിവിടെ മനസ്സിലാക്കണം. പിന്നെ ചില ചരിത്രങ്ങളുണ്ട് വിശ്വാസപരമായിട്ടുള്ള ഒരു വിഷയത്തിൽ, അത് നമുക്കിവിടെ വിശദീകരിക്കാൻ നേരമല്ല. ഇൻഷാല്ലാ നമ്മൾ ഒരു വേള അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ ഈ സൂറത്തുൽ ഹുജറാത്തിലൊക്കെ ഹുക്കുമുകളും അദബുകളാണ്, ഹുക്കുമുകൾ അദബുകളാണ് കുറെ അദബുകൾ പഠിപ്പിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഹുജറാത്ത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ കുറെ സമയം എടുത്തിട്ട് തന്നെ പോണത്. പിന്നെ ഇവിടെ ഉണ്ടോ യുദ്ധം ചെയ്യുന്ന രണ്ട് കക്ഷികളാണ്, അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ മുഅ്മിനീങ്ങളിൽപ്പെട്ട രണ്ട് കക്ഷികൾ എന്നാ പറഞ്ഞത് മനസ്സിലായില്ലേ. അതിൽ നിന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഒരു വിശ്വാസി വൻപാപം ചെയ്തു എന്നതിന്റെ പേരിൽ അയാളെ ദീനിൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നില്ല. അലി റളിയല്ലാഹു തആലാന് സുൽഹിന് വേണ്ടി ശ്രമിച്ചത് പിന്നെ അദ്ദേഹത്തിന്റെ ഖിലാഫത്തിൽ അതുമായി ബന്ധപ്പെട്ട വിഷയം, അതേപോലെ തന്നെ ഹസൻ റളിയല്ലാഹു തആലാൻഹു സുൽഹ് അദ്ദേഹത്തിലൂടെ സുൽഹുണ്ടായ വിഷയം, പിന്നെ സിറിയക്കാർക്കും ഇറാഖുകാർക്കും ഇടയിലൊക്കെ ചരിത്രത്തിൽ അങ്ങനത്തെ ചില വിഷയങ്ങൾ ഇതിലുണ്ട്. ഇൻഷാല്ലാ അടുത്ത ആഴ്ച ഇത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കത് മനസ്സിലാക്കാം. ഒരു മിനിറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ യുംന, എന്തിനാ യുംന എന്ന് പറഞ്ഞത്? വലത് കൈയിലാണ് യുംന എന്നറിയാം, ഇടത് കൈയിന് യുസ്ര എന്നല്ലേ പറയാം, യുസ്ര എന്ന് പറയും. യുംനയും യുസ്രയും ഉണ്ടല്ലോ, ഇത് കയ്യിനാണ്, യദുൻ യുംനയാണ്, യദ് യദ് എന്നുള്ളതാണ് കയ്യ് അല്ലേ, യദ് അതിന്റെ വിശേഷണാണ് യുംന, യദുൻ അതിന്റെ വിശേഷണാണ് എന്ത്, യുസ്ര. യഥാർത്ഥത്തിൽ കയ്യാണ് ഉദ്ദേശം, പക്ഷെ വിശേഷണാണ് പറഞ്ഞത്, മൗസൂഫ് പറയാതെ സിഫത്താണ് പറയാ, ഇവിടെ സിഫത്താണ് പറയാ, ഇത് രണ്ടും സിഫത്താണ്, ഇതാണ് മൗസൂഫ്. മൗസൂഫ് പറയില്ല, വിശേഷിപ്പിക്കപ്പെട്ടത് എന്ത് എന്നുള്ള അറബിയിൽ പറയില്ല, അതിന് പകരം യുംന എന്ന് പറയും, അതിന്റെ ഉദ്ദേശം വലത് കൈ, യുസ്ര എന്ന് പറയും ഇടത് കൈ. എന്തിനാണ് അറബി ഭാഷയിൽ വലത് ഭാഗത്തുള്ള കൈയിനെ യുംന എന്ന് വിശേഷിപ്പിച്ചത്, ഇടത് ഭാഗത്തുള്ള കൈയിനെ യുസ്ര എന്ന് പറഞ്ഞത്? വലത് ഭാഗത്തിലെ കൈ അത് യുംന എന്ന് വിശേഷിക്കാൻ കാരണം അതെന്താണ്, ബർക്കത്ത് കൈയാണ്, അനുഗ്രഹീതാണ്. കാരണം എന്താ, ആ മനുഷ്യരുടെ പ്രകൃതിയിൽ വരെ അള്ളാഹു സുബ്ഹാനഹു വതാല ഊട്ടിയ ഒരു സംഗതിയാണ് വലത് കൈയിന് എന്തുണ്ട്, ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മം ചില അനുഗ്രഹീതമായ ധർമ്മങ്ങളാണ്, അത് മനുഷ്യരുടെ പ്രകൃതി എന്താണ് വരെ വരെ അവരിൽ വരെ ഊട്ടിയിട്ടുണ്ട്. അതുകൊണ്ടതാണ് ഇപ്പൊ ദീനൊന്നും സമ്മതിക്കാത്തവർ വരെ കൈ ഹസ്തദാനം ചെയ്യുമ്പോൾ എന്ത് ചെയ്യാ, വലത് കൈ ഉണ്ടാ ചെയ്യ അല്ലേ. ഇപ്പൊ അതേപോലെ തന്നെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ വലത് കൈ കൊണ്ട്, ഇടത് കൈ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വരെ അനിഷ്ടമായിരിക്കും, ഇതൊന്നും സമ്മതിക്കാത്തവരുടെ വരെ വിഷയതാണ്. അപ്പൊ അതുകൊണ്ടാണ് യുംന എന്ന് വിശേഷിപ്പിച്ചത്. ഇടത് കൈയിനെ യുസ്ര എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല്, യുസ്ര നമ്മൾ ഏറ്റവും എളുപ്പമായത് എന്നാണ്. അറബി ഭാഷയിൽ അറബികൾ അവരുടെ പതിവുണ്ടല്ലോ, ഇപ്പൊ അറബികളെ രോഗികളെ മരീൽ എന്ന് പറയുന്നതോടൊപ്പം സലീം എന്ന് പറയും, മരീമാണ് രോഗി, പക്ഷെ സലീം എന്നാ പറയാ, എന്താ സലീം എന്നാ, സുരക്ഷിതൻ എന്നാണ് അർത്ഥം. എന്നാ രോഗം മാറി സുരക്ഷിതത്വം ഉണ്ടാകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയും ശുഭ പ്രതീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന ആളെവിടെ എന്ന് വെച്ചാൽ സലീമാണെന്നാ പറയാ, സലീം എന്നാ എന്താ രോഗി എന്നതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താ, ആ പ്രയോഗത്തിൽ വരെ ഒരു ശുഭ പ്രതീക്ഷയും അതേപോലെ രോഗം മാറട്ടെ എന്നുള്ള ഒരു പിന്നെ ആഗ്രഹമാണ്, അങ്ങനെ പ്രയോഗിക്കും. ഇടത് കൈ എല്ലാ കർമ്മങ്ങൾക്കും തരപ്പെട്ടതല്ല. ചിലവർക്ക് എങ്ങനെയൊക്കെ ഇടത്ത കൈയ്യനേക്കാറ് ഓങ്ങനെ ഉരുട്ടി 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 സ്പീഡിൽ ചെയ്ത് അത് പ്രാക്ടീസ് മേക്ക് ദ മാൻ പെർഫെക്റ്റ്. ഞാൻ പ്രാക്ടീസ് കൊണ്ടാണ്. അതേസമയം നമ്മൾ വലത്തെ കൈ ഉപയോഗിക്കുന്നത് അതാണല്ലോ പഞ്ചുമാരുടെ പതിവ്. പൊതുവിൽ വലത് കൈ കൊണ്ട് ശരിക്കും അടിച്ചു പൊളിക്കും, ഉഷാറിൽ എഴുതും, സ്പീഡിലായിരിക്കും. അതേപോലെ ഇടത്തെ കൈ കൊണ്ട് കയ്യൂല, മനസ്സിലായി? ഇടത്തെ കൈ കൊണ്ട് കയ്യൂല. അപ്പോ ഇടത്തെ കൈയിന് യുസ്ര എന്ന് പറയാൻ കാരണം ഇതാണ്. ഇപ്പൊ രോഗിയെ സലീം എന്ന് വിളിക്കുന്നത് പോലെയാണ്. അതായത് എളുപ്പം ചെയ്യാനും അതേപോലെ തന്നെ പെട്ടെന്ന് ചെയ്യാനും ഈ കൈയിനും കയ്യട്ടെ എന്നുള്ള ഒരാഗ്രഹവും അതേപോലെ തന്നെ അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയും ശുഭപ്രതീക്ഷയും അതാണ് ഈ വസ്ഫ് അറബികൾ എതിന് നൽകുന്നതിന് പിന്നിലുള്ളത്. അത് മനസ്സിലാണ്ട? യുസ്ര എന്നുള്ളത് എന്താണ്? ഈ കയ്യിന് പിന്നെ എളുപ്പം ഉണ്ടാകട്ടെ, അതേപോലെ തന്നെ പിന്നെ വേഗത ഉണ്ടാകട്ടെ എന്നുള്ള ഒരു നല്ല പ്രതീക്ഷ. ഒരു ദുഷ്യകനായിട്ട് എന്ത് ചെയ്യൂല, ഇത് കാണൂല എന്നർത്ഥം. എപ്പോഴും ഒരു ശുഭപ്രതീക്ഷയിൽ നല്ല ലക്ഷണമായിട്ടാണ് എന്ത് ചെയ്യുക, അറബികൾ ഇത്തരം വിഷയങ്ങളെ കാണുക. മനസ്സിലായോ? അങ്ങനെ കുറെ വിഷയങ്ങളുണ്ട്, കുറെ പദപ്രയോഗങ്ങളുണ്ട്, അത് കയ്യുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് ഞാൻ നേരത്തെ അള്ളാഹുവിന്റെ കിൽത്ത യദൈഹി യമീൻ എന്ന് പറയുമ്പോൾ ആ വിഷയത്തിൽ നമ്മൾ അതിന്റെ ആ പ്രയോഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അനുബന്ധമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അള്ളാഹിന്റെ ഇടത് ഭാഗത്തെ കയ്യിന് ഇങ്ങനെ പറയേണ്ടതുണ്ടോ യുസ്ര? പറയേണ്ട കാര്യമല്ല, കാരണം അള്ളാഹു സുബ്ഹാന തആല സമ്പൂർണനാണ്, അവന്റെ വിശേഷണങ്ങളെല്ലാം സമ്പൂർണ്ണമാണ്. അള്ളാഹുവിന്റെ പിന്നെ ഇടത് ഭാഗത്ത് വലത് ഭാഗത്തുള്ള അവയവങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ മനുഷ്യന്മാർക്കുള്ള ഈ ഒരു പരിഗണനയും വകഭേദവും ഇല്ല. അള്ളാഹു എല്ലാം എന്താണ്? അനുഗ്രഹീതപൂർണ്ണമാണ്, അള്ളാഹ്ക്ക് എല്ലാം എളുപ്പമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് എന്താണ്? ഇരുകരങ്ങളും അത് യമീനാണ്. ഖലാസ്, അതാണ് അതിൽ പിന്നെ ഒന്ന് മനസ്സിലാക്കാനുള്ളത്. ജസാകുമുല്ലാഹു ഖൈർ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മാഇൻ. അസ്സലാമു അലൈക്കും.